الحمد لله رب العالمين، والسلام على المرسلين. بهمني ഞാൻ വി പി മുഹമ്മദ് എന്ന പേരിൽ ഒരു അറബി അധ്യാപകനായിരുന്നു അടുത്ത കാലത്ത്. കഴിഞ്ഞ കൊല്ലം ഏപ്രിലാണ് റിട്ടയർ ചെയ്തത്. അതിന് മുമ്പ് സാക്ഷാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പട്ടിയുടെ, അതുപോലെ തന്നെ മദ്രസയുടെ മദ്രസ അന്നുണ്ടായിരുന്നില്ല എന്റെ നാട്ടിൽ, ഓത്തുവള്ളി സമ്പ്രദായത്തിലൂടെ അറബി പഠിച്ച് മലയാളം പഠിക്കുവാൻ സ്കൂളിൽ പോകുവാനും വളരെ വിദൂരം ആയതുകൊണ്ട് അറബി മലയാളവും അറബി മലയാളം പഠിക്കുന്ന അച്ചടി ബുക്കിൽ നിന്ന് മലയാള അക്ഷരങ്ങളും ഒക്കെ പഠിച്ച ശേഷം പള്ളി വരുത്തിൽ സാധാരണ സുന്നത്ത് ജമാഅത്തിന്റെ അധ്യാപകന്മാരുടെ കീഴിൽ പഠിച്ചു വളർന്ന, അങ്ങനെ ഇരിക്കുമ്പോൾ അറബി മലയാളത്തിൽ നിന്ന് പഠിച്ച അക്ഷരങ്ങളിൽ നിന്നും മലയാള ലിപിയും അതിലൂടെ തന്നെ ചില ഏതാനും ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഒക്കെ പഠിച്ച് അറബി കോളേജിൽ പോയി പഠിക്കുകയുണ്ടായി. എന്റെ ജീവിതത്തിൽ രണ്ടു വാക്ക് പറയാൻ പറഞ്ഞുകൊണ്ട് നിർബന്ധിതമായി പറയുകയാണ്, ഇതൊന്ന് ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ. പള്ളി തരത്തിൽ പഠിക്കുമ്പോൾ എന്റെ ചില ഒന്ന് രണ്ട് വാക്കുകളോടെ ആ അനുഭവം നിങ്ങളെ അറിയിക്കുക. എന്തെന്ന് പറഞ്ഞാൽ, പള്ളി തരത്തിലുള്ള സാധാരണ മുത്തപ്പരിത് മുതൽക്കാണ് തുടങ്ങാം, പത്ത് കിതാബ്. അതാരുടെയെന്നോ ആരാൾ രചിച്ചതാണെന്നോ ഇന്നാളെ എഴുതിയതാണെന്നോ ഒന്നും അതിലുണ്ടാവില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് ഒരു പ്രമാണമായിട്ടാണ് അന്ന് പഠിക്കുക. ഇന്ന ആളെഴുതി, ഇന്ന ആളിൽ നിന്ന് കേട്ടു, ആ വക കത്തരൊന്നും അതിലില്ല. ബിസ്മി ഹംദ് സലാത്ത് അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ ബായതു അല്ലെങ്കിൽ വബായതു. ഇനാന നിസ്കാരം നോലമ്പ് കത്ത് അങ്ങനെ കിട്ടും. പിന്നെ പലതും അതിലുണ്ട്. അതിന്റെ ശേഷം നഹവ് ഗ്രാമർ സെർഫ് ആണ് അതിലാദ്യം പഠിക്കുക. അതിന്റെ ശേഷം നഹവും, അതായത് ഭാഷയുടെ ക്രയവിക്രയ രൂപത്തിലാണ് സെർഫ് എന്ന് പറയാം. പാല പാല പാലു ഏകവചനം, ബഹുവചനം പുല്ലിംഗം, അതുപോലെ സ്ത്രീലിംഗം, അതുപോലെ തന്നെ സംസാരിക്കുന്ന മുഖ മുത്തക്കല്ലിമ് അഭിസംബോധനം ചെയ്യപ്പെടുന്ന മുഖാത്തതുപോലെ. അതിന്റെ ശേഷം വാക്കുകൾ അവസാനം വരുന്നതിന്റെ അന്ത്യ അവസരം, അന്ത്യത്തെ അക്ഷരത്തിന് എങ്ങനെ ഉച്ചരിക്കണം എന്നതാണ് ഗ്രാമറിന്റെ മറ്റൊരു പ്രധാന ഭാഗം നഹ്വ്. ഇതൊക്കെ പഠിച്ച് പിന്നീട് കുറെ കർമ്മശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളാണ് ഫത്വുൽ മുഈനും മറ്റും. അത് കഴിഞ്ഞ് അൽഫിയ, അതിന്റെ കൂടെ തന്നെയോ അല്ലെങ്കിൽ ശേഷമോ ഒക്കെ അൽഫിയോ, അത് കൂട്ടത്തിൽ. പിന്നെ തഫ്സീറുൽ ജലാലൈൻ, പിന്നെ മിഷ്കാത്ത് എന്ന ഒരു മഹാ വാർത്താ സമാഹാരത്തിന്റെ ഗ്രന്ഥം, പിന്നെ ഗ്രാമർ, പിന്നെ ഫിഖ് കർമ്മശാസ്ത്രത്തിൽ തന്നെ കുറച്ചുകൂടി വിപുലീകരിച്ച് എഴുതിയ ഫത്വുൽ മുഈനിന്റെയൊക്കെ വ്യാപകമായ തോതിലുള്ള മഹല്ലി. ഇങ്ങനെ കുറെ ഗ്രന്ഥങ്ങൾ പഠിച്ചപ്പോൾ ഈ അറബി കോളേജുകളെപ്പറ്റി കേട്ടു. അങ്ങനെ അറബി കോളേജിൽ പോകാൻ താല്പര്യം ജനിച്ചപ്പോ കാനറൽ പള്ളി എന്ന സ്റ്റേറ്റിലെ നൂറുള്ളത് അറബി കോളേജ് ഒന്ന് ഉണ്ടാവുന്നു മറ്റും പത്രത്തിൽ കണ്ടു. അങ്ങോട്ട് പോയി അവിടെ ഒരു കൊല്ലത്തോളം പഠിച്ചപ്പോൾ ആ നാട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളിവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ അറിവനുസരിച്ച് കൂടുതൽ വർദ്ധിക്കുവാൻ ഫിൽമ് വർദ്ധിക്കുവാൻ നിങ്ങളുടെ മലബാറിൽ തന്നെയാണ് കേന്ദ്രങ്ങളുള്ളത്, ആയതുകൊണ്ട് ബഹൂക്കലോ പുളിക്കലോ മറ്റോ പോയിക്കൊള്ളൂ എന്ന് അവിടുത്തെ ആളുകൾ ഉപദേശിച്ചു. അത് ശരിയാണെന്നും കരുതി തിരിച്ചു വന്നു. അടുത്ത വർഷം ഫറൂഖ് പഠിച്ചു, അഞ്ചു വർഷം കൊണ്ട് അഫ്ദലും പഠിച്ചു. അഫ്ദലും അമ്മ പഠിച്ചതിന് ശേഷം ഉടനെ അധ്യാപകനായി ചേരുകയാണ് ചെയ്തത്. അത് മാനേജ്മെന്റിലാണ്. പിന്നീട് ഗവൺമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് കിട്ടി. ഇത്രയാണ് ജീവിതത്തിന്റെ ആ കൊല്ലമാണ് കഴിഞ്ഞ കൊല്ലം അധ്യാപന ജോലി സമാപിച്ചത്. എന്നാൽ പിന്നെ ഞാനോട് ചോദിച്ചിട്ട് നിങ്ങൾ ഈ ഞങ്ങളുടെ മതത്തിലേക്ക് എങ്ങനെ വന്നു എന്നാണ് അതിന്റെ കഥ പറയുവാനാണ് എനിക്ക് വിഷമം. വാസ്തവത്തിൽ നമ്മുടെ ശേഖനൂർ മൗലവിയൊക്കെ ചിന്തിച്ച കാലത്ത് തന്നെ ഞാനൊരു പക്ഷേ ഒന്നുകിൽ അദ്ദേഹം എത്തുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ അതിന്റെ പിമ്പോ ഏതാനിരിക്കാറില്ല, ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല. പലതും ചിന്തിച്ചു തുടങ്ങി. ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അധ്യാപകൻ ഉസ്താദ് പള്ളിയറത്തിൽ നന്നായി ഗ്രാമർ ഭാഷാ പാണ്ഡിത്യമുള്ള ആയിരുന്നു. അദ്ദേഹത്തോട് അവിടെ നടമാടിക്കൊണ്ടിരുന്ന ചില സംഗതികളെപ്പറ്റി ഖുർആനിലും അതുപോലെ തന്നെ പല ഹദീസുകളിൽ പോലും ഉള്ള സംഗതിക്ക് വിപരീതമായ സമ്പ്രദായങ്ങളെക്കുറിച്ച് എതിര് ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടെ മൗനം ഭജിക്കുകയും ചിലപ്പോൾ ഞെട്ടുകയും കണ്ണുരുട്ടി മേയ്ക്കുകയും അവിടെ ചോദിക്കേണ്ട മരളുക, അപ്പുറം വായിക്കാൻ കൽപ്പിക്കുക. ഇങ്ങനെ കണ്ടപ്പോൾ ഇതിന്റെ അകത്ത് ഈ പഠിച്ചു പോകുന്ന സിലബസ് ഇപ്പോൾ ഇവിടെ നടമാടുന്ന സംഗതി ഇതിൽ ഒരുപാട് ഭാഗപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ യഥാർത്ഥം ഒന്ന് കണ്ടെത്തുവാൻ വളരെ പണിപ്പെട്ടു. അതിനുശേഷം ഫറൂഖ് റൗദത്തുൽ ഉലൂമിൽ പോയപ്പോൾ എനിക്ക് ധാരാളം അന്വേഷണത്തിന് വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. പരീക്ഷക്കുള്ളതല്ലാത്തതും ഉള്ളതും ഉള്ളത് പഠിക്കുവാൻ ഞാൻ മുമ്പ് പഠിച്ചത് തന്നെ മതിയായിരുന്നു. പലതും നെഹ്വൊക്കെ നന്നായി അറിയാവുന്നതുകൊണ്ട് ആ സമയം വിനിയോഗിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഗ്രന്ഥങ്ങൾ വേറെ പരിശോധിക്കാൻ സമയം കിട്ടി. അന്ന് ഇവിടെ വിശ്വസിക്കപ്പെടുന്ന അനേകം കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ നേർക്ക് നേരെയുള്ള ഒരു എതിർപ്പാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അക്കാലം ഏതാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് ഓർക്കുന്നത്. ഏതാണ്ട് 17 or 18 വയസ്സിലാണ് അത് തുടങ്ങിയത്. അങ്ങനെ പലതും ചിന്തിച്ചപ്പോൾ പലരുമായി ഏറ്റുമുട്ടേണ്ടിയും തർക്കിക്കേണ്ടതായും പല ആയത്തുകൾക്കും അർത്ഥം കൽപ്പിക്കുമ്പോൾ വമ്പിച്ച എതിർപ്പുകൾ നേരിടേണ്ടതായും വന്നു. ഒരിക്കൽ നിങ്ങൾ ഏതാണ്ട് ശേഖനൂരാണെന്ന് പറയുകയുണ്ടായി. പലരും പറഞ്ഞു അവസാനം നല്ല പരിചയക്കാരൊക്കെ ശേഖനൂരി എന്ന് അതിലേക്ക് അദ്ദേഹത്തിലേക്ക് നിസ്ബ ചെയ്തും വിളിക്കാറുണ്ടായി. അന്നൊക്കെ പല കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിന് വിപരീതമായിട്ടാണ് നിങ്ങളുടെ ഈ രണ്ടാം പ്രമാണം എന്ന് ഇപ്പോഴാണ് അത് പറയാൻ തുടങ്ങിയത്. അടുത്ത കാലം വരെ ഇവിടെ സുന്നത്ത് ജമാഅത്തുകാരിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മുജാഹിദ് വൃന്ദം, അതായത് പട്ടാളത്തിന്റെ വൃന്ദമോ അല്ലെങ്കിൽ സമ്പ്രദായ സംഘക്കാരായ സുന്നി വിഭാഗത്തിലെ ഈ എല്ലാ വിഭാഗവും അല്ലെങ്കിൽ സുന്നികളാണെന്ന് സ്വയം അഭിമാനിക്കൊള്ളുവാൻ വേണ്ടി ഞങ്ങളാണ് അതിന്റെ ആൾക്കാരെന്ന് അവകാശവാദം മുഴക്കുകയും മറ്റവരെക്കാൾ സുന്നി ഞങ്ങളാണെന്നും പറഞ്ഞ് മത്സരിക്കുന്ന ജമാഅത്തുകാരും മുജാഹിദുമാരും സുന്നിയിൽ തന്നെ സമസ്തയും ഇപ്പോൾ എപിയും ഈകയും ഒക്കെ വ്യത്യസ്തങ്ങളായ ഒരു കൂട്ടരും കൂടി അഹമ്മദീയത്ത് അവരെ എന്റെ ചെറുപ്പത്തിലൊക്കെ പറ്റ കാപ്പറാക്കിയിട്ടാണ് കണക്കുകൂട്ടിയിരുന്നത്. ഇവരെല്ലാം ഒരു കാര്യം ചെയ്യുന്ന കാര്യം ഞാൻ എന്റെ പല സുഹൃത്തുക്കൾക്കും ഉണർത്തുകയുണ്ടായി. എന്താണ് അത് ചെയ്യുന്നത്? പരിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ എല്ലാം വിശ്വാസത്തിൽ നിർബന്ധമായി വിശ്വസിക്കേണ്ട ഒരു വസ്തുവാണ് എന്നിവരെല്ലാം അവരുടെ പുസ്തകങ്ങളിലും അവരുടെ അഖീദാ ഗ്രന്ഥങ്ങളിലും വായുകൊണ്ട് പറയുകയും അത് ചൊല്ലി പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ കിതാബിൽ എന്താണ് വിശ്വസിച്ചിട്ടുള്ളത്? അതും വിശ്വസിച്ചാൽ പോരാ, അതിനോടനുബന്ധമായ രണ്ടാം പ്രമാണം എന്ന് അടുത്ത കാലത്ത് പ്രചരിച്ചു തുടങ്ങിയിട്ടുള്ള വാർത്താ സമാഹാരങ്ങളിലും കൂടി വിശ്വസിക്കേണ്ടതാണ് എന്നാണ് ഒരു സംഗതി. ഈ സംഗതി ഇവിടെ വെച്ച് ആ മേൽ പറഞ്ഞ സുന്നത്ത് ജമായത്തിൽപ്പെട്ട എല്ലാ വിഭാഗക്കാരോടും എനിക്ക് വിനീതമായി അനുസ്മരിപ്പിക്കുവാനുള്ള സംഗതികളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുവാനുള്ളത്. അങ്ങനെ ഞാൻ പരിശുദ്ധ ഖുർആനെ ആധാരമാക്കി പ്രധാനപ്പെട്ട പല ആരാധനാകർമ്മങ്ങളായ നമസ്കാരം, ഹജ്ജ് അതുപോലുള്ള പല ഗ്രന്ഥങ്ങളും മൗലവി സാഹിബ് രചിച്ചത് കാണുകയും അതിൽ ചില സംശയങ്ങൾ എന്നോടുന്നയിക്കുകയും അതിനെ അനുകൂലമായി തന്നെ പലതിനും മറുപടി പറയുകയും ചെയ്തപ്പോൾ ആളുകൾ തീർച്ചയായും ഞാൻ ശേഖരൂരിയാണ് എന്ന് പ്രഖ്യാപനം തന്നെ നടത്തി പലരും അതിന്റേതായ ചില മൂകതയോ അല്ലെങ്കിൽ അതിന്റേതായ ചില അഭ്യാസങ്ങൾ നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ അറിയുന്നതുമായ പെരുമാറ്റ രീതികളും അനുവർത്തിച്ചു പോകും. അങ്ങനെയിരിക്കുമ്പോൾ എന്നോട് ശേഖനൂർ മൗലവിയുടെ ചില പുസ്തകങ്ങളെ കണ്ണിച്ചുകൊണ്ട് ജാമിയ നദവിയ ഇത്തവണ്ണയിലെ അബ്ദുസ്സലാം സുല്ലമി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്റെ രണ്ട് കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ആ സുല്ലമി എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങളിലെ എതിർ വശങ്ങൾ എന്റെ നാട്ടിൽ അടുത്തുള്ള ഇവിടെ വന്നിട്ടുള്ള സെയ്ദ് അലവി അൻസാരി എന്ന ആൾ എന്നോട് അതിലുള്ള പല എതിർപ്പുകളും മുഖാമുഖം ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായി. അതിനെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളെ നേരിട്ട് തിരുത്തിക്കൊടുത്തപ്പോൾ അദ്ദേഹം എന്നേക്കാൾ വലിയ ശേഖരൂരിയായി മാറി. അവരാണ് നിങ്ങളുടെ കമ്മിറ്റിയിൽ, അദ്ദേഹമാണ് എന്റെ പേരും അഡ്രസ്സുമൊക്കെ കൊടുത്ത് എന്നെ ഖുർആൻ ദർസിലേക്ക് വണ്ടൂർ കോമത്തോ ക്ഷണിച്ചു. ആദ്യ ക്ഷണം കത്ത് എനിക്ക് ലഭിക്കാതെ പോയി. അടുത്ത സന്ദർഭത്തിൽ ഞാൻ അതിന് തയ്യാറായി. അതിന്റെ തുടർച്ച പരമ്പരയാണ്. പല സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗിച്ചു. എന്റെ പ്രസംഗം അതുവരെയും ഞാൻ ഇപ്പോൾ 7-8 കൊല്ലമാണ് മുജാഹിദ് വള്ളികളിൽ ജുമുഅ ഖുത്ബ നടത്താറുള്ള ആളാണ്. ആ ഖുത്ബ നടത്തുമ്പോഴൊക്കെയും പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉദ്ധരിക്കുക, അത് വിവരിക്കുക, അതിന്റെ മീമാംസയോ വിശദാംശമോ ജനങ്ങളെ ധരിപ്പിക്കുക എന്നതല്ലാതെ വാർത്താ സമാഹാരങ്ങളിൽ നിന്ന് ഒരൊറ്റ എണ്ണം ഈ കൊല്ലങ്ങളിലൊന്നും തന്നെ ഞാൻ എടുത്തുദ്ധരിച്ചിരുന്നില്ല. ഈ വസ്തുതയും പല സുഹൃത്തുക്കളും അറിയും. ഇങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് അതേ സംഗതി. പരിശുദ്ധ ഖുർആൻ ഒരു പ്രമാണവും അതിന് തത്തുല്യമായ മറ്റൊരു പ്രമാണവും കൂടി അനുസരിച്ച് മുസൽമാനാകാൻ പറ്റൂ എന്നതാണ് മേൽപ്പറഞ്ഞ സംഘക്കാരുടെ അഭിപ്രായം. അതിന് വ്യക്തമായ യാതൊരു തെളിവും അവർക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ഇല്ല. എന്നാൽ പിന്നെ ഉണ്ടെന്ന് തെളിയിക്കുവാനായി ഇന്നും ഇന്നലെയുമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാൻ സാധ്യമല്ലാത്ത, അതിനോട് എതിർപ്പുള്ള മനസ്സിൽ അതിന് എതിർപ്പും, പുറമെ മുസൽമാനായി ജീവിച്ചുകൊണ്ട് ഇസ്ലാമിക സ്റ്റേറ്റിൽ നിലകൊള്ളുവാനും ഇസ്ലാമിന്റെ ആനുകൂല്യങ്ങൾ വാരിപ്പുണരുവാനും പറ്റിയിട്ടുള്ള തരത്തിൽ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി പല ആയത്തിനും തമ്മാടിത്തരങ്ങൾ വെച്ചുകൊണ്ട് അവിടുത്തെ അന്ന് ഭരിച്ചിരുന്ന ഇസ്ലാം മതത്തിൽ ആദ്യമാദ്യമുണ്ടായ പ്രവാചകൻ തിരുമേനിയുടെ അനുചരന്മാരായ നേർമാർഗത്തിൽ സഞ്ചരിച്ച ശഹാബിവര്യന്മാരുണ്ടായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി മുതലായവരുടെ പേര് നിങ്ങൾക്കറിയാം. അവരെപ്പറ്റി ലോക മുസ്ലിം ചരിത്രം പറയുന്ന നാമം എന്താണെന്നല്ലേ? അൽ ഖുലഫാഉർ റാഷിദൂൻ, സന്മാർഗ പ്രതിനിധികൾ, സന്മാർഗത്തിലൂടെ സഞ്ചരിച്ച പ്രതിനിധികൾ എന്ന്. അവരുടെ കാലത്ത് നിന്ന് തന്നെ അതിന്റെ ഉള്ളിൽ കൂടി കാപട്യം വെച്ച് പുലർത്തിയ പല മഹാന്മാരും അവരെ എതിർത്ത് നേർമാർഗത്തിൽ പോകുന്നതിന് പിന്നോട്ട് വലിക്കുകയും മാറ്റി നിർത്തുകയും അവരുടെ ഭരണത്തെ അട്ടിമറിക്കുകയും അവരെ നിഷ്ഠൂരമായി അക്രമിച്ച് വധിച്ച് കളയുകയും ചെയ്ത് ആ സ്ഥാനം പിടിച്ചെടുത്ത് ആ ഭരണാധികാരം ഉപയോഗിച്ച് അന്നത്തെ ജനങ്ങളെ നിർബന്ധിതമായി തെറ്റുകൾ പറയിപ്പിക്കുകയും അതിന് ദുർവ്യാഖ്യാനം രചിപ്പിക്കുകയും ചെയ്ത് പ്രചരിപ്പിച്ചതിന്റെ ഒരു വക, അതിന്റെ ഒരു ഭാഗം, ഒരു പാർട്ട് മാത്രമാണ് ഇന്ന് രണ്ടാം പ്രമാണമെന്ന് അറിയപ്പെടുന്നതും അതിനെ വാഴ്ത്തുന്നതും പൂവിട്ട് പൂജിക്കുന്നതും പരിശുദ്ധ ഖുർആനെ മാറ്റി നിർത്തി തൽസ്ഥാനത്തെ അതിനെ പ്രതിഷ്ഠിക്കുന്നതുമായ ഈ വാർത്തകൾ. വാർത്ത എന്നതിന്റെ അർത്ഥം അറബിയിൽ ഹദീസ് എന്നാണ്. ഇതിനെ തന്നെ ഖബർ എന്നും പറയാറുണ്ട്. ഖബർ എന്നാൽ നാട്ടുവാർത്താൻ എന്നാ, ഹദീസ് എന്നാൽ സംഭവ വാർത്ത എന്നുമാണ്. അതായത് ചരിത്രത്തെപ്പറ്റി പറയുമ്പോൾ ഖബർ എന്നും അതിന്റെ ബഹുവചനം അഖ്ബാർ എന്നും, പുതിയ സംഭവത്തെപ്പറ്റി പറയുമ്പോൾ ഹദീസ് പുതിയത് എന്നാണ് അതിന്റെ ഒരു പുതിയ വാർത്ത. ഈ രണ്ട് നാമം തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. ആരോടും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഹദീസിന്റെ പദങ്ങളോ അതിന് കൊടുക്കുന്ന സനദ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു വാർത്ത സ്വതന്ത്രമായി നിൽക്കുവാൻ കഴിവില്ലാത്ത മരത്തിന് ഒരു മുട്ടുകൊടുക്കും. വയസ്സായ ആളുകൾക്ക് താങ്ങി നിൽക്കുന്ന ഊന്നുവടി എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് സനദ്. സനദില്ലാത്ത ഹദീസുകൾ മോശമാണെന്ന് ഈ സുന്നികൾ തന്നെ അംഗീകരിക്കും. എന്നാൽ സനദ് തന്നെ പലതരത്തിലുണ്ട്. മുങ്കത്തിയ മുറിഞ്ഞ വടി, മുറിഞ്ഞ വടിമൽ ചാരി നിൽക്കുന്ന വാർത്ത. മുഴങ്ങൽ എന്ന് പറഞ്ഞാൽ കെട്ടിക്കുടുങ്ങിയ, അതായത് സങ്കീർണമായത്, വേര് വളഞ്ഞു തിരിഞ്ഞ് പൊടുത്തമില്ലാതെ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മുറിസൽ എന്നാൽ വടി മേൽപോട്ട് ഉട്ടയച്ചത്, മരത്തില്ലാതെ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നാമത്തിൽ അറിയപ്പെടുന്ന, മൂട് നിലനിൽക്കാതെ സ്വയം നിലനിൽപ്പില്ലാത്ത അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വന്നതാണെന്ന് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു താങ്ങ് വടി. ഇന്ന ആള് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് നബിയെപ്പറ്റി പറഞ്ഞു, അബൂബക്കറിൽ നിന്ന് അദ്ദേഹത്തിന്റെ പുത്രനോ അല്ലെങ്കിൽ അനുജന്മാരോ പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞു പോകുന്ന ബുഖാരി പറഞ്ഞു, അത് കിതാബിലുണ്ട്. എന്ന അബ്ദുല്ലാഹിബ്നു ഉമർ അൻ നബി അൻ റസൂലില്ലാഹ്, അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ എന്നാ ഉമറിന്റെ പുത്രൻ അബ്ദുള്ള അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന്, പിതാവ് റസൂലിൽ നിന്ന്. ഇത് മൂന്നാളാണ്. ഇങ്ങനെ ഒരുപാട് പരമ്പര വൈകി ഇതേവരെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്ന് ഇന്നേ വരെ പറഞ്ഞു പോരുന്നതാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ തെണ്ടിപ്പെറുക്കി കൂട്ടുവാൻ കുറെ ആളുകൾ മുതിർന്നു. അതായത് 1810 824 എന്നാണ് കണക്ക്. 24 കൊല്ലത്തിന്റെ മുമ്പ് ഉള്ളിലാണ് ഒരു പ്രത്യേക ഇസ്ലാമത പ്രവർത്തനം എന്ന പേരിൽ ഈ കത്തറ പെറുക്കിയെടുക്കുന്ന സമ്പ്രദായമുണ്ടായിട്ടുള്ളതെന്ന് ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. ബുഖാരിയുടെയും മുസ്ലിമിന്റെ, ബുഖാരി മുസ്ലിം, അബൂദാബൂദ് ഇബ്നു മാജ, തുർമുദി, ബൈഹഖി എന്നൊരാള് ഈ തീയതിയിൽ നിന്ന് അല്പം വിട്ടിട്ടാണ് നിൽക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം വെറും 14 കൊല്ലത്തിന്റെ ഉള്ളിൽ നിയുക്തരായ എന്തോ ഒരു കമ്പനി ഉൽപ്പാദിപ്പിച്ച് ഒരു കമ്പനി പ്രവർത്തനം തുടങ്ങി അതിൽ നിന്നുത്ഭൂതമായതാണെന്ന് തോന്നും. നബിയുടെ മരണശേഷം 100 കഴിഞ്ഞിട്ടാണ് ഈ ആളുകൾ ഉയർന്നത്. ഇവർ വന്നപ്പോൾ എന്താണ് പറഞ്ഞതെന്നല്ലേ, ഖുർആനിൽ ഉള്ള വിവരണത്തെ പ്രവാചകൻ പ്രദാനം ചെയ്തത് ലോകത്തിന് നഷ്ടപ്പെടാതിരിക്കുവാൻ അത് പെറുക്കിയെടുത്ത് ശേഖരിച്ച് വെക്കണം എന്ന സദുദ്ദേശത്തോടുകൂടിയാണെന്ന് വരുത്തി തീർത്തിട്ടാണ് സഹോദരന്മാരെ ഈ സമാഹാരം ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ ഇതൊക്കെ പെറുക്കിക്കൂട്ടി അതിൽ നിന്ന് 10,000 ലക്ഷങ്ങളും 10 ലക്ഷങ്ങളും ഒക്കെ ബൈഹാർട്ടാക്കി അതിൽ നിന്ന് പരിശോധന കഴിച്ച് 10, 8 ഒക്കെ തള്ളി അതിൽ നിന്ന് ശുദ്ധി കഴിച്ചതാണ് എന്ന് വരുവാൻ ചില കള്ളക്കഥകളും അതിന്റെ മൂട്ടിൽ മെനഞ്ഞെടുത്തിരിക്കുന്നു. ഇതിനെ കൂട്ടം ഞാൻ പറഞ്ഞാൽ ഒരുപാട് ദീർഘിച്ചു പോകും. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കേട്ട് കേൾവിയിലൂടെ ഒരു അക്ഷരത്തിൽ പതിയാതെ 1.5 നൂറ്റാണ്ട്, 2 നൂറ്റാണ്ട് ഒക്കെ പയക്കം ചെന്ന കേട്ട് കേൾവിയുടെ വാർത്ത പിന്നീട് ഇന്ന ആൾ പറഞ്ഞു എന്ന പേരിൽ എഴുതി വെച്ച് നല്ല തടിക്കടലാസിൽ, മേരിക്കടലാസിൽ അച്ചടിച്ചതാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അന്ന് പ്രമാണമുണ്ടായിരുന്നില്ല. നബി മരിച്ചപ്പോൾ എത്രയോ സഹാബിവര്യന്മാർ പരിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയിരുന്നു. ഓരോ തലയിൽ നിന്ന് ഒരു തലക്കന്ന് അങ്ങേ തലവരെ കാണാതെ പഠിച്ചവരായിരുന്നു. പരിശുദ്ധ ഖുർആൻ അതിന് സാക്ഷിയുണ്ട്, അതിന് തെളിവുകളുണ്ട്. നബിയുടെ ജീവിതകാലത്ത് അപ്പോൾ ജനങ്ങളെ പഠിപ്പിച്ച് ഭാഗികമായി ഖുർആനിനെ ഭാഗം ഭാഗങ്ങളാക്കിയത്, താങ്കൾ അത് ജനങ്ങൾക്ക് സാവകാശം ഓതിക്കൊടുക്കുവാനും അവരെ ഹൃദിസ്ഥമാക്കുവാനും ഒക്കെയാണെന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ ഒരുപാട് കാലം പ്രവാചകനും അനുചരന്മാരും രാത്രിയുടെ യാമങ്ങളിൽ 3:1, 3:2, അതായത് 8 മണിക്കൂറും 6 മണിക്കൂറും 4 മണിക്കൂറുമൊക്കെ നിന്ന് ക്രമാനുഗതമായി തെർത്തീപ് പ്രകാരവും അതായത് ഈണത്തിലും ക്രമാനുഗതവും പ്രവാചകൻ ചൊല്ലിക്കൊടുക്കുകയും അത് ഹൃദിസ്ഥമാക്കുകയും പാഠമാക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഖുർആനിൽ കാണാം. അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ അതൊക്കെ നമസ്കാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന റബ്ബക്ക യാലമോ അന്നക്ക തക്കോമു അതിനാമി സുലുസയില്ലയിൽ മയക്ക എന്ന് നിങ്ങൾക്ക് ഖുർആൻ കാണാൻ സാധിക്കും. എന്താണ്? താങ്കളും താങ്കളുടെ കൂടെയുള്ളവരും രാത്രിയുടെ മൂന്നിൽ രണ്ടും അതിന്റെ മൂന്നിലൊന്നും അതിന്റെ പൗതിയുമൊക്കെ നിൽക്കുന്നുണ്ട്, രാത്രി ചെലവഴിക്കുന്നുണ്ട് എന്ന് ആദ്യായത്തിന്റെ മുമ്പ് പറഞ്ഞത് ഇന്നാസനുത്തി അലൈക്ക ഹൗലൻ തക്കീല, ഭാരമേറിയ ചില വചനങ്ങൾ താങ്കൾക്ക് ഞാൻ ഇട്ടുതരുകയാണ് എന്ന് തുടങ്ങി അത് പഠിപ്പിക്കുവാൻ പ്രവാചകൻ കാലങ്ങൾ കഴിച്ചു. അത് പഠിപ്പിച്ചു എന്നിട്ട് ആ പ്രവാചകൻ മരിച്ചപ്പോൾ ഒറ്റ വസ്തുവും ഇവിടെ രേഖപ്പെടുത്തി കൊടുത്തിരുന്നില്ല. ഹദീസ് ഉണ്ടാക്കിയ ആളുകളും ചിലർ അത് എഴുതി വെച്ചിട്ടുണ്ട്. ലാ തഖ്തു ബു അന്നി ഷൈഅൻ ഇല്ല ഖുർആൻ, ഖുർആൻ അല്ലാതെ ഒന്നും എന്നിൽ നിന്ന് എഴുതരുത്. ഇത് തന്നെയും രചിച്ചതോ അല്ലെങ്കിൽ മുളച്ചതോ എന്നറിയില്ല. കാരണം ആ വാർത്താ സമാഹാരത്തിന്റെ പ്രചാരത്തിന്റെ ആധിക്യം തണുപ്പിക്കുവാൻ വേണ്ടി അതിന്റെ ദൂഷ്യം ചിത്രീകരിക്കുവാൻ വേണ്ടി മറ്റു വല്ലവരും രചിച്ചതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചെത്തിയത്. കാരണം നബിക്ക് അങ്ങനെ ഒരു എഴുതണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല. അന്ന് ഖുർആൻ തന്നെ എഴുതണമെങ്കിൽ എഴുത്തുകാരായ ആളുകളെ വിളിച്ചു വരുത്തി വളരെ പ്രോത്സാഹിപ്പിച്ച ശേഷം മാത്രം എഴുതുകയായിരുന്നു പതിവ്. കാരണം അവർ അറബികളാണ്, എഴുത്തും വായനയും തീരെ ശീലമില്ലാത്ത വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് അത് എഴുതി വെച്ചിരുന്നത്. കേൾക്കുന്നത് പഠിക്കുക, അത് ആവർത്തിക്കുക. പക്ഷേ ഇങ്ങനെയുള്ള എഴുത്തും വായനയും ഇല്ലാത്ത സമൂഹത്തിൽ അള്ളാഹു വചനങ്ങൾ ഓരോന്നോരോന്നായി അക്ഷരങ്ങളും വാക്കുകളും വചനങ്ങളും അങ്ങനെ സൂറകളും അധ്യായങ്ങളും കണ്ണികകളും ഒക്കെ പിരിച്ചുകൊടുത്തത് അക്ഷരവും ഒന്നും ഭേദമില്ലാതെ പരിവർത്തിക്കാതെ എങ്ങനെ പഠിച്ചു എന്നതാണ്. ഈ ഖുർആനിന് ലോകത്തുള്ള ഇന്ന് നടപ്പിലുള്ള മറ്റൊരു പുസ്തകത്തിലുമില്ലാത്ത ഒരു പ്രത്യേകമായ ശൈലിയുണ്ട്. ആ ശൈലിക്ക് ഖുർആനെ വ്യത്യസ്തമാക്കുവാനും വളരെ സഹായകമായ രൂപമാണ്. ഈ രൂപത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതിന്റേതായ സ്വരൂപം ഉരുത്തിരിഞ്ഞ് കാണാൻ സാധിക്കും. ഈ വസ്തുത പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. എന്താണെന്നല്ലേ, ഇതാണ് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്ത് പ്രവാചക, തന്റെ മുമ്പ് ഞാൻ ഒരാളെയും അയച്ചിട്ടില്ല. ഇല്ലാ റിജാലൻ, ചില പുരുഷന്മാരെയല്ലാതെ. എന്താണ് അവരുടെ പ്രത്യേകത? നൂഹി ഇലൈഹിം, അവരിലേക്ക് നാം സന്ദേശമയക്കുന്നു. ഇങ്ങനെ പ്രത്യേകം സന്ദേശമായി അയച്ചു കൊടുക്കുന്ന, സന്ദേശം നൽകപ്പെടുന്ന പുരുഷന്മാരെയല്ലാതെ സ്ത്രീകളെയോ മാലാക്കമാരെയോ അല്ലെങ്കിൽ ജിന്നി വിഭാഗത്തെയോ ഒന്നും, അതായത് അവ്യക്തമായ ആളുകളെ ഇങ്ങോട്ട് അയക്കാറില്ല. പലതും നിഷേധിക്കുവാനാണ് പുരുഷന്മാർ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ വസ്തലു അഹ്ല ദിക്ർ, ദിക്റിന്റെ അതായത് അനുസ്മരണത്തിന്റെ അല്ലെങ്കിൽ സ്വൽത്തിന്റെ ആളുകളോട്, അതിന്റെ ബന്ധുക്കളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഇങ്കൊന്നും ലാത്തലമോൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ എങ്ങനെയാണ് അവരെ അയച്ചത്? ദിൽബയ്യനാത്തി വസ്സുബർ, പല തെളിവുകളും കൊണ്ട് ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് ഇന്ന ആളുകളെ അയച്ചിരിക്കുന്നതിന് വിശദീകരിക്കുന്ന തെളിവുകളോടുകൂടിയാണ് ഞാൻ പുരുഷന്മാരെ അയക്കുന്നത്. വസ്സുബർ, ഭേദങ്ങളോടുകൂടിയും ഏടുകളോടുകൂടിയും പത്രങ്ങളോടുകൂടിയും അല്ലെങ്കിൽ പേജുകളോടുകൂടി ഫലകങ്ങളോടുകൂടി, ഇതെല്ലാം സുബറിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. സബൂർ എന്ന ഒരു മുമ്പൊരു വേദത്തിന്റെ പേര് തന്നെ വേദം എന്ന് തന്നെ അല്ലെങ്കിൽ പ്രമാണം എന്ന് തന്നെ അതിന് പറയാം. വാസ്തവത്തിൽ മുൻകാലത്ത് ഇന്നുള്ള മാതിരി പത്രക്കടലാസുകളല്ല. പിന്നെയോ അന്ന് വചനങ്ങൾ രേഖപ്പെടുത്തുന്നത് ചളിമണ്ണുകൊണ്ടുണ്ടാക്കി അതിൽ കൊത്തുപണി ചെയ്ത് ആ കൊത്തിന് ശേഷം അത് ഉണക്കി ശേഖരിക്കുന്ന ഫലകങ്ങളാണ്. ഈ ഫലകങ്ങളെ പറ്റിയാണ് മൂസാ നബിയുടെ അൽവാഹ ലൗഹ എന്നൊക്കെ പറയുന്നത്. ഈ ഫലകത്തിന് തന്നെ ഖുർആനിൽ പത്തിടങ്ങളിലും സബൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുബുർ ആ തൂനി, സുബർ അൽ ഹദീദ്, ദുൽഖർണൈനി അവിടെ അണകെട്ടിയപ്പോൾ പറയുകയുണ്ടായി, ഇരുമ്പിന്റെ ഫലകങ്ങൾ നിങ്ങൾ കൊണ്ടുവരൂ, ഞാൻ അതിനെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ സുബുർ എന്നാണ് അവിടെ ഉപയോഗിച്ചത്. അതുപോലെ സബൂർ എന്നാൽ വേദം ഫലകം രേഖപ്പെടുത്തിയിട്ടുള്ള പ്രമാണം എന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള ഫലകങ്ങളോ അല്ലെങ്കിൽ പ്രമാണങ്ങളോ ഗ്രന്ഥങ്ങളോ കൂടാതെ ആളുകളെ വെറുതെ വഹിയാണെന്നും പറഞ്ഞ് തന്നിഷ്ടപ്രകാരം വിടുകയല്ലായിരുന്നു. വാന്തലിനായിലേക്ക് ദിക്ര എന്നാൽ മുമ്പുള്ള പ്രവാചകന്മാർക്ക് തെളിവ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഒരു ഉദാഹരണം, മൂസാനബിക്ക് തന്റെ കയ്യ് ഉപ്പായ കയ്യിന്റെ ഉള്ളിൽ നിന്ന് മാർവിടത്തിൽ നിന്നോ കയ്യിന്റെ രണ്ടർത്ഥമാണ് ഏതിൽ നിന്നെങ്കിലും പുറത്തെടുക്കുമ്പോൾ അനിതര സാധാരണമായ ഒരു പ്രത്യേകത തിളങ്ങി മിന്നിത്തിളങ്ങുന്ന യാതൊരു ദൂഷ്യവുമില്ലാത്ത മിന്നിത്തിളങ്ങുന്ന പ്രകാശം, അതുപോലെ ഒരു വടിയിട്ടാൽ അതൊരു മൂർഖനായി രൂപാന്തരപ്പെടുക. ഈ ഇതുപോലെ തന്നെ അതിർത്ത് ഈസാനബിക്ക് പക്ഷികളുടെ രൂപം മണ്ണുകൊണ്ടുണ്ടാക്കി മെനഞ്ഞുണ്ടാക്കി അതിൽ ഊതുമ്പോൾ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അത് പറന്നുപോവുക, ഇതൊരു പ്രത്യേക തെളിവുകളാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേക രീതിയാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്കൊക്കെ അങ്ങനെ വേദം കൊടുത്തു അല്ലെങ്കിൽ അവർക്കൊക്കെ പ്രമാണം കൊടുത്തു. എന്നാൽ ഇലൈക്ക് ദിക്ർ, താങ്കളിലേക്ക് ഈ ചൊൽത്ത് നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ സംഘകക്ഷികൾ അല്ലെങ്കിൽ നമ്മുടെ സമ്പ്രദായക്കാർ അല്ലെങ്കിൽ പട്ടാളക്കാർ അല്ലെങ്കിൽ ഇസ്ലാമിക സംഘങ്ങൾ ഒക്കെ അട്ടിമറിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. വാഹന്തൽന ഇലൈക്ക, താങ്കൾക്ക് നാം അയച്ചു തന്നു. എന്ത് അസിക്ര ചൊൽത്ത്, ഇതെന്തായിച്ചാൽ മലയാളത്തിൽ ഇവിടെ സാധാരണതിന് ഇങ്ങനെയല്ല അർത്ഥത്തില്. ചൊൽത്ത് എന്നാൽ ചൊല്ലിപ്പറയാവുന്ന, ഈണത്തിൽ നീട്ടി മുറിച്ച് പാടി പറയാവുന്ന ഒരു പ്രത്യേക താളാത്മക രൂപത്തോടുകൂടിയുള്ള അനുസ്മരണം എന്നാണ്. ആയതുകൊണ്ട് ഈ ചൊൽത്ത് തന്നിലേക്ക് അയച്ചു തന്നത് എന്തിനാണെന്നല്ലേ, തുബയ്യനലിന്നാൽ, താങ്കൾ ജനങ്ങൾക്ക് ഉരുത്തിരിച്ച് കാണിക്കുവാൻ. ബയ്യന എന്നാൽ ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ വളരെ മുമ്പ് മുതൽ എഴുതിവെച്ച കള്ള പ്രചരണം നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യാഖ്യാതാക്കൾ മറ്റൊരർത്ഥമാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നീട്ടിപ്പറയുന്നത് ഈ തുബയ്യന, താങ്കൾ വെളിപ്പെടുത്തുക, ഉരുത്തിരിക്കുക, വേർപ്പെടുത്തുക, പകർത്തി വകതിരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ബയ്യന, ബൈന് എന്നാൽ വിടവ എന്ന, ബൈന് എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കളുടെ ഇട, തലാഖ് ബൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മടക്കിയെടുക്കാൻ പറ്റാത്ത എന്നേക്കുമായുള്ള വേർപ്പാട്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. ബയ്യൻ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് തലത്താക്കി വേർപ്പെടുത്തുന്നത്. ഈ മറ്റ് ജനങ്ങളുടെ ഭാഷയിൽ അള്ളാഹുവിന്റെ വചനത്തെ മറ്റുള്ള എല്ലാറ്റിൽ നിന്നും ഉരുത്തിരിച്ച് മനസ്സിലാക്കുവാൻ പര്യാപ്തമായ രീതിയിലുള്ള ഈ ചൊൽത്ത് താങ്കൾക്ക് ഇറക്കി തന്നത് അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം. എന്ത്, ഇതാണ് ഇവിടെ പറയുന്ന അട്ടിമറി. മനുഷ്യവംശത്തിന് താങ്കൾ വ്യക്തമാക്കി കൊടുക്കാൻ, വിവരിച്ചു കൊടുക്കാൻ പറഞ്ഞോളൂ, ആക്ഷേപമില്ല. എന്താണ് വിവരിക്ക, അതിന്റെ തഫ്സീർ എടുക്കല്ല, വ്യാഖ്യാനിക്കല്ല, വിസ്തരിക്കലല്ല. ഇവർ പറയുന്നത് വിസ്തരിക്കാം. എന്താണ് വിസ്താരം, ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ട്, മൂന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച്, അഞ്ച് എന്ന് പറഞ്ഞാൽ പത്ത്, ഇങ്ങനെ വ്യക്തി ഞാൻ കാണിച്ചു തരാം. ഒരു ബേഗലുണ്ട് വേണമെങ്കിൽ എണ്ണിക്കണ വേണമെങ്കിൽ അലിഫ് ലാം മീം ദാലിക കിതാബ്, ഒരു മുപ്പത് നാൽപ്പത് തഫ്സീറുകൾ എടുത്തുവെക്കുന്നു അഹ്ലുൽ സുന്നത്തിന്റെ. ദാലിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരാ, ഒരു ഉദാഹരണം നോക്കാം. അയ്യാ കിതാബ്, ഈ നടത്തുന്നതാണ് ഈ സുന്നത്ത് ജമാഅത്തിന്. ലോകം മുഴുവനും സൂര്യൻ അർത്ഥമില്ലാത്ത ഒരു രാഷ്ട്രം തന്നെ അറബ് ലോകത്തുണ്ടായിരുന്നു മുമ്പ്. ഇപ്പൊ കുറെ പോയിക്കണം, ബാക്കി അതിന്റെ സിനിമഭാവിനി കുറെ രാഷ്ട്രങ്ങളുണ്ട്. എവിടേക്കുണ്ട്, ഈജിപ്തിന്റെ, അറബിന്റെ, മക്ക, മദീന, ഒരുപാട് അറബുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കണ്ട ലോകത്ത് മുഴുവനും ഈ സുന്നികൾ പോലും എഴുതി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ലാലിക്ക എന്നത് ഹാന എന്ന അർത്ഥത്തിന് ഉണ്ട് എന്ന് കാണിച്ചു തരാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ ഉപയോഗിച്ചത് ഇല്ല. കരും പച്ച കള്ളം എന്തിനാണെന്നും പറയാം. ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഈ കിതാബ്, ആ കിതാബ്, അതാണ് കിതാബ് എന്ന്. അലിഫ് ലാം മീം എന്നത് അത് വേദത്തിന്റെ ഒരു അംശമാണ്. ആ പള്ളിയുടെ അവിടെ മുനാറുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല, അവിടെ മുനാറുണ്ട് നിൽക്കാം. ഒരു സങ്കല്പം, ആ മുനാരത്തിലേക്ക് കൊണ്ട് അതാണ് പള്ളി എന്ന് പറഞ്ഞൂടെ പറയാം. ഒരു കപ്പൽ വരുമ്പോൾ അതിന്റെ കേദാരത്തിലേക്ക്, അതാ കപ്പൽ നമ്മുടെ ഇന്ത്യൻ കപ്പലാണ്. ഗൾഫ് പോയാലുണ്ടെങ്കിൽ ഒക്കെ അറിയാം, അല്ലെങ്കിൽ ഇവിടെ പോയ എറണാകുളം കൊച്ചിയൊക്കെ പോയാലും അറിയാം. ബ്രിട്ടനിൽ വരുമ്പോ അതാ പ്ലെയിൻ എയർ ഇന്ത്യ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എയർ, അല്ലെങ്കിൽ സൗദിയ എന്നൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്ന സിഗ്നലുകളുണ്ട്. അതിന്റെ ഇപ്പൊ ഏതാനും രണ്ട് ലൈറ്റ് സിഗ്നൽ കാണും, ഒരു കൊടിയുടെ തല കാട്ടും, ഒരു പള്ളിയുടെ മുരാരം കാണും, അമ്പലത്തിന്റെ താഴെ കുടം കാണും, തോണിയുടെ കൊക്ക് കാണും. ഇതൊക്കെ ഒരു സൂചന, ഒന്നും വേണ്ട, നിങ്ങളെ റേഷൻ ഷോപ്പിൽ അരി അകത്തായിരിക്കും, കുപ്പിയിൽ നിറച്ചു വെക്കണമെന്നാണ്. എത്ര പിള്ളേരത്തെ അരിപ്പിൽ വാങ്ങും, അല്ലെങ്കിൽ പൈപ്പ് ഫ്ലെക്സിബിൾ പൈപ്പ്, അല്ലെങ്കിൽ കടലാസ് ഓരോ അംശം കാണിക്കും. ഒരു പ്രശ്നം ഇവിടെ അലിഫ്ലാമീം, അത് മനുഷ്യർക്ക് അവതരിപ്പിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള സംയോജനവും സംഘടനയും ആ ഈണവും താളവും അതിന്റെ യോഗവും മേളവും ഒക്കെ കൂടിയ ഒരു അമാനുഷിക വിദ്യയാണ്. നേരത്തെ ആചാര്യർ ചോദിച്ചു, മുമ്പത്തെ നബിമാർക്കൊക്കെ പാമ്പും വടിയും അതുപോലെ കൊച്ചിയും പറവിയും ഒക്കെ ഉണ്ടാക്കുന്ന അഭ്യാസം ഉണ്ടായിരുന്നല്ലോ, നമ്മളെ മുസാഫിന് എന്താ അവർ ഈ ഇതാണ്. ഇതുപോലെ ഒന്നല്ല 27-29 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 29 എണ്ണത്തിന്റെ 10 എണ്ണത്തിന് ദാലിക്ക, ഒന്നിൽ മാത്രം കാപ്പ് കൂട്ടിച്ച ദാലിക്ക. ഹമീം ഐൻ സീൻ ഖാഫ്, അത് കദാലിക്ക യോഹി ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക അല്ലാഹുൽ അസീസുൽ ഹകീം. ഈ സംഗതി പത്തേഴത്ത് കദാലിക്കാനും അല്ല ദാലിക്ക എന്ന്, പിന്നെ ദാലിക്കൽ കിതാബുള്ള ദാലിക്ക വെച്ചിട്ട് ഹമീം വൽ കിതാബ് എന്ന് സത്യം ചെയ്തിട്ടൊരു ഐറ്റം, അല്ലെങ്കിൽ അലിഫ് ലാം മീം കിതാബൻ അലിഫ് ലാം റാ കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ, ഇതിന്റെ സിഗ്നൽ. ഇതുപോലെ നിങ്ങൾ ടാറ്റ കമ്പനിയുടെ ലോറിയുടെ ആണി വാങ്ങിയാൽ അതിനുണ്ടാവും ടീം, അതിന് അല്ലെങ്കിൽ ഒരു വളയവും അതിന്റെ നടുക്കൊരു ടീയും, അതെന്താണ് ടീ അതിന്റെ വട്ടത്തിൽ വൃത്തത്തിൽ വെച്ചാൽ ടാറ്റ ഇലക്ട്രിക്കൽ ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനി എന്ന് വായിക്കാം. വായിക്കണമെന്നില്ല, ഒറ്റ നോട്ടത്തിൽ അതിന്റെ ആളുകൾക്ക് അതിന്റെ പരിചയമുള്ള അതിന്റെ പ്രവർത്തകന്മാർക്ക് എഞ്ചിനീയർമാർക്ക് അതിന്റെ വിക്ടർമാർക്ക് കമ്പനിയിലുള്ള ആൾക്കാർക്ക് അറിയാം എന്ന മാതിരി അറബി ഭാഷാ സാഹിത്യം പഠിച്ച ആളുകൾക്കറിയാം ഇത് ഇതിന്റെ മുമ്പില്ല ഇമ്പുമില്ല, അവർക്ക് ആലോചിച്ചിട്ട് കൊണ്ടുവരാൻ സാധ്യമല്ല. ആയതുകൊണ്ട് അലിഫ്ലാമീം ദാലിക്കൽ കിതാബ്, അതാണ് വേദം. ഇനി ഇവിടെ ഒരു ശാസ്ത്രീയ വശവും കൂടി കാണാനുണ്ട്. ഈ കണ്ട കാലം അത്രയും കരുന്നുള പറച്ചിട്ട് വ്യാഖ്യാനം എഴുതിയത് കാണാം. ഇത് എന്ന് പറഞ്ഞാൽ ബഹുമാനത്തിന്, അത് എന്ന് പറയണത്ര പരിശുദ്ധ ഖുർആൻ പുണ്യവചനമാണ്, ഇത് എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം പോകും. ആയതുകൊണ്ട് അല്ലാഹു ദാലിക്ക റാഫിക്കൽക്കും ഒരാൾക്കും തൊഴാൻ പറ്റാത്ത കിട്ടാത്ത പിന്നെ ഒതുങ്ങാത്ത കയ്യിൽ ഒതുങ്ങാത്ത എന്ന അർത്ഥത്തിലാണ് ദാലിക്ക പറഞ്ഞത്. നോക്കണം, ആ വംഗന്മാർ തന്നെ തഫ്സീർ എഴുതുന്ന വാദമുണ്ട് വഹാദാ കിതാബുൻ അൻസൽനാഹു ഇലൈക എന്ന്. അവിടെ എന്തേ അള്ളാഹു കലാമിന്റെ മഹത്വം പോയോ? വഹാദാ കിതാബുൻ എന്ന് അള്ളാഹന്റെ പറഞ്ഞു. അപ്പൊ അള്ളാഹ് അവിടെ ചവിട്ടി മരിക്ക അല്ല, മൗഢ്യം ലാലിക്ക എന്ന് പറഞ്ഞിടത്ത് ഹാദാനും ഹാദാന്ന് പറഞ്ഞിടത്ത് ലാലിക്കാനും വെക്കാം. ഇതാണ് എന്റെ വ്യാഖ്യാനം. ഞാൻ ചോദിക്കട്ടെ, ഈ അഹ്ലു സുന്നത്തുകാരോട്, ഏത് വിഭാഗത്തോട്? പട്ടാളം മാത്രമല്ല, പട്ടാളവും പോലീസും ഒക്കെ പാടെ കൂടി പറയണം. ഏതെങ്കിലും ഒരക്ഷരത്തിന് നിങ്ങൾ പറയുന്ന അർത്ഥപ്രകാരം പ്രവാചകം വിശദീകരണം നൽകിക്കണോ? അലിഫ്ലാമിന്റെ അലിഫ്ലാം ഹമീം കാഫായ ഐൻ സ്വാദ്, അറബി ഭാഷയിലല്ലേ അലിഫ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കാദിയാനികൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, വേറെ പല ഈ ആദികളും എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്, അതൊക്കെ അറബിയിലാണ്. ഇവിടെ സാധാരണക്കാരായ മലയാളികൾക്ക് കിട്ടാവുന്ന ഒരു തഫ്സീറിൽ അടിക്കുറിപ്പ് കൊടുത്ത കാര്യമാണ്. അലിഫ് ലാമീനിലിന് അലിഫ് അല്ലാ, ലാം എന്ന് പറഞ്ഞാൽ അല്ലാ, ലാം എന്ന് പറഞ്ഞാൽ പിന്നെ ലാമോ കൊണ്ട് തുടങ്ങണ ലമ്മോ അല്ലെങ്കിൽ ലാമോ എന്തെങ്കിലും ഒന്നാണ്ട് എന്നാ ഓല് കൊടുത്തേക്കണേ ലാമിന് അർത്ഥം അല്ലാ മാത്രം. പിന്നെ മീം എന്ന് പറഞ്ഞാൽ അയലമൂൻ, അങ്ങനെ അല്ലാഹു അയലമു, ഞാൻ അല്ലാ, ഞാനാണ് വലിയ വണ്ടിയത്. ഇതാണ് ഇത്ര അതിന്റെ അർത്ഥം. ലോകത്തെ അറബിയിൽ എവിടെയില്ല, പല ജാഹിലിയങ്ങള് ഈ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം വരും. അവരുടെ ഈ രണ്ടാം പ്രമാണം തീരെ ചവറ്റുകൊട്ടിലിട്ട് എറിയേണ്ട വചനാണ്. അതിന്റെ അപ്പുറത്ത് അങ്ങനെ വെച്ച ഇതിനു വേണ്ടി പത്തിടങ്ങളിൽ പച്ചക്കള്ളം പറഞ്ഞ് ഇത് അത് എന്ന് പറഞ്ഞാൽ ഇത്. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ, നമ്മുടെ ഈ സംസാരത്തിന്റെ ചട്ടം 40 പോയിന്റാണ്. അതായത് ഒരു നൊടിയുടെ ഒരു സെക്കൻഡിൽ സാധാരണ ശബ്ദം 400 മീറ്റർ അകലം പോകുന്നു. എങ്ങനെ സാധാരണ എങ്ങനെയാണ് ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഒരു സെക്കൻഡ്. അലിഫ് ലാം മീം, അപ്പോ 400 ചില്ലാനം മീറ്റർ അപ്പുറം പോയി, ഏതാണ്ട് അര നായിക അപ്പുറം പോകും. അയമനക്ക് പിന്നെ ധാരിക്കാന ആദാന്നാ പറയേണ്ടത് സഹോദരന്മാര്. ഇവിടെ അറബി പഠിച്ചുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അധ്യാപകൻ മേസിലെ മുമ്പിലും വിദ്യാർത്ഥി ബെഞ്ചിലും ഇരുന്ന് വിദ്യാർത്ഥിയുടെ കയ്യിലുള്ള പുസ്തകത്തെ പറ്റി മാ ധാരിക്കാന പഠിപ്പിക്കണ്ട. കുട്ടി ധാരിക്കാന്ന് അധ്യാപകന്റെ കയ്യിലേക്കും. ഞാൻ അധ്യാപകനായതാ. അങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഈ മുജാഹിദ് സുന്നി ഞാൻ അടക്കം കൂടിയിട്ടുണ്ടാക്കിയ പുസ്തകങ്ങൾ കാണാം. ഹാഗ എന്ന് പറഞ്ഞാൽ അധ്യാപകന്റെ കയ്യിലേക്ക് ചൂടുമ്പോ ധാരിക്കാന്ന് ഉത്തരം പറയാം. കുട്ടി നിർത്തി എന്നിട്ട് ചോദിച്ചാൽ പറയാം. ഇത് തന്നെ അറബി നാട്ടിലും. അല്ലാതെ ഒരു ബഹുമാനപ്പെട്ട മുസാഹിബ് വെച്ചാൽ, അല്ല നിങ്ങളൊക്കെ ഇതിലുണ്ടോ ബഹുമാനപ്പെട്ട മുസാഹിബിന്റെ മുകളില് ധാരിക്ക മുസാഹിബിന്ന് മുസാഹിബിന്റെ മുകളിൽ മുസാഹിബാന്ന് എഴുതിയപ്പോ വേണ്ട പത്ത് കിതാബിന് വളരെ ആദരപൂർവ്വമല്ലേ സുന്നത്തെ മാറ്റത്തിന് ആദിഹി അസറത്ത് കുത്തുബിന്നല്ലേ എഴുതിക്കണ്. തിൽക്ക അസറത്ത് കുത്തുബിന്ന് എഴുതിക്കൂടെ ബഹുമാനത്തിന്. സബീന വലിയ ആദരവില്ല, മുസാഹിബ് ഇല്ലെങ്കിൽ മണ്ണില്ല, ചന്ദനത്തിൽ വെച്ചിട്ടേ ഒക്കെയുള്ളൂ. ആദാന്ന് അതിന്റെ മുകളിൽ എഴുതിക്കണം. ആദാ ബദർ ബൈക്ക് അറബി മലയാളത്തില് ഇത്രയും ലളിതമായ ഒരു പച്ച യാഥാർത്ഥ്യത്തെ അട്ടിമറിച്ച് വ്യാഖ്യാനിച്ചു എന്നിട്ട് റസൂൽ ദാസീസ എന്തിനു വന്ന ആ കൂട്ടരെ ഈ 23 കാലക്കാലം ലിത്തു ബൈനരിന്നാസി നീ ജനങ്ങൾക്ക് വിശദീകരിക്കാൻ. എന്റെ അലിഫിന്റെ അർത്ഥം പറഞ്ഞു, എന്റെ ലാമിന്റെ അർത്ഥം പറഞ്ഞു, എന്റെ മീമിന്റെ അർത്ഥം പറഞ്ഞു, എന്റെ കാഫിന്റെ അർത്ഥം പറഞ്ഞു, ഇങ്ങനെ പറയണ്ട്. ഇനി പറഞ്ഞാൽ ഒടുങ്ങൂല. ഇനി അത് പോകട്ടെ. വാക്കുകളുടെ അർത്ഥം ഉണ്ടല്ലോ. ബിസ്മി ആദ്യം ബിസ്മിയല്ല പേരിക്കണം സൂറത്തെ വാക്കുകളെ. ബി എന്തേലും പറഞ്ഞേക്കണോ? ഇസ്മ എന്ന എന്താന്ന് വിവരിച്ചിരിക്കണോ? അല്ല എന്താന്ന് വിവരിച്ചിരിക്കണോ? റഹ്മാൻ എന്താ, റഹീം എന്താ? ഒക്കെ റഹീം റഹീം എന്ന് പറഞ്ഞു വെക്കല്ലേ. ഏതെങ്കിലും ഒരു ഹദീസില് ഈ ലക്ഷോപലക്ഷം കോടാനു കോടി മണയും പിന്നെ നിസ്കരിച്ച് ചേർത്തുണ്ടല്ലോ. ചിന്നത്തി കെട്ടിട്ട് അത്ര ബുഹാരി ചേർത്തക രണ്ടരക്കത്ത് നോണ ഞാൻ എഴുതുന്നു. കേക്കണ അതിന്റെ കഥയൊക്കെ പറഞ്ഞാൽ ദീർഘിച്ചുള്ളൂ. ഏതെങ്കിലും ഒരു വാക്കിന് നബി വിശദീകരിച്ച വാക്കുകയിൽ നമുക്കൊക്കെ കാണാതെ അറിയാലോ. എന്താ അൽഹംദു അഹമ്മദ് എന്താന്ന് അറിയോ? റഹ്മാൻ അറിയോ? റഹീം അറിയോ? റബ്ബുല്ലാലമീൻ ആലം എന്താന്ന് പറയോ? മാലിക് എന്താന്നറിയോ? മുലൂക്ക് എന്താന്നറിയോ? ഇയാക്കട അർത്ഥം മുന്നിലാ പിന്നിലാ ഒക്കെ ഉണ്ടെന്നറിയോ? നബൂദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അറിയോ? ഇബാദത്തിന്റെ അർത്ഥം റസൂൽ പഠിപ്പിച്ചേക്കണമെങ്കിൽ ബുഖാരി മുസ്ലിമും അതുപോലെ തന്നെ അബൂദാബൂദും തുർക്കുനി ഇബ്നു മാജി മുഹ്നാജും സഹീഹും കബീറും ഒക്കെ അട്ടിട്ടിട്ട് ഒരു 4 സുന്നി മുജാഹിദ് വേണ്ടിയിരിക്കാം. ഇബാദത്തിൽ ഇത്താഹത്ത് ഉണ്ടോ എന്ന് ചോദിച്ചൂടെ. ഇവിടെ ചില അറബി ചില സംവാദങ്ങൾ കേട്ടു, എനിക്ക് നല്ലോണം നിൽക്കും. പക്ഷേ എന്റെ പ്രായത്തിനും നിങ്ങളൊക്കെ തന്നെ ആദരിക്കാനും ജാതി അഭ്യാസമൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഒരു വട്ടമേശുണ്ടാക്കിയിട്ടേ ഒരു മുജാഹിദ് അപ്പുറത്ത്, ഒരു ജമാഅത്ത് അപ്പുറത്ത്, ഒരു ഖാദിയാനി അങ്ങപ്പുറത്ത്, എന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാ അല്ലോ എന്താ വിഭാഗത്ത് നിന്ന് അല്ല പറഞ്ഞ റസൂല് പതി വിവരിക്കാമെന്നല്ല. 100 കണക്കിലെ വിഭാഗത്തുണ്ട് എവിടെ? പരിശുദ്ധ ഖുർആനിൽ ഓരോ ഒറ്റ സഹാബിയും എന്താണ് മുത്തു നബിയെ വിഭാഗത്തിൽ ഇത്താഹത്ത് പെടുമോ എന്ന് ചോദിച്ചോ? നബി വിവരിച്ചു കൊടുത്തോ? ഇല്ല. ഞാനൊന്ന് അഭിനയിച്ചു കാണുന്നതൊക്കെ നാടകീർത്തുക്കൾക്ക് നല്ല വകണ്ട്, നല്ല ചെറുകഥ അല്ലെങ്കിൽ നോവല് അല്ലെങ്കിൽ നാടകം ഒക്കെ പറ്റും. ആജാതിരിക്കൊന്നും പോകണ്ട, നബി അത് വിവരിക്കാനല്ല. ഈ ചൊൽത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ ഒരൊറ്റ ഹദീസ് അങ്ങനെ ഉണ്ടാക്കാൻ വയ്ക്കോ? അതിലുണ്ടാക്കാം. എങ്ങനെ? മണ്ണക്കുമത്തൈൻമായൂർബത്തൈൻ ായി പടച്ചവനെ എന്താ കൂട്ടരെന്ന് ആലോചിച്ചു. ഇങ്ങനത്തെ 1000 എണ്ണം ഞാൻ ഉണ്ടാക്കിത്തരാം. അതിനൊരു വടിയും വെച്ച് കെട്ടാം മൂട്ടിലൊരു ജനത. അന്ന് അബ്ദുല്ലാഹിബ്നു ഉമറ അന്ന് അബീഹി ഇനി അതിലപ്പുറമൊന്നുമില്ല. അസഹുൽ അസാനിദ എന്റെ ഏറ്റവും നല്ല വടി, വടികളിൽ വെച്ച് ഏറ്റവും നല്ല വടി. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നല്ല മസലു കലിമത്തിൻ തയ്യിബത്തിൻ കസദറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹ സാബിത്തുൻ വ ഫർഉഹ ഫി സമാ. സൂറത്ത് ഇബ്രാഹിമിൽ നോക്കിയാൽ ഏറ്റവും നല്ല വചനത്തിന്റെ, ഉത്തമ വചനത്തിന്റെ മാതൃക അതെ അസ്ലുഹ സാബിത്തുൻ. അതിന്റെ മുരട് വളരെ ഭദ്രമാണ്, മുരട് പിടിച്ചതാണ്, ഭൂമിയിൽ വേരുറച്ചതാണ്. അതിന്റെ ശാഖകൾ ആകാശാന്തരീക്ഷത്തിൽ വിഹരിക്കുകയാണ്, വിന്യസിച്ചിരിക്കുകയാണ്. എല്ലാ നിമിഷവും അതിന്റെ കൈകൾ അത് പ്രദാനം ചെയ്യുന്നു. ഇതിന് ഇറപ്പിയ അതിന്റെ നാഥന്റെ അംഗീകാരം ഉണ്ടായിരുന്നു. ഇന്നോടത്തെ നാൾ വരുന്നു പറഞ്ഞോ ക്രൈച്ചോ, ഇത് ഖുർആനിൽ വെച്ചുകൊടുത്തിരിക്കുന്നു. എന്നാൽ നമ്മളെ രണ്ടാം പ്രമാണത്തിന്റെ ഉപമ അതേ ആയത്തിന്റെ ചുവട്ടിലായത്തിൽ അള്ളാഹുവീകരിച്ചിരിക്കുന്നു. അപ്പൊ മസലു കലിമത്തിന് ഹബീസത്തിൻ കസദറത്തിന് ഹബീസത്തിന് ഇത് തുസ്സത്ത് മിൻ ഫൗക്കിൽ അർളി മാലഹാ മിൻ ഖറാ. ഒരു ദുഷിച്ച ഒരു മുൾച്ചെടി പോലെ ദുഷിച്ച ഒരു മരം എങ്ങനെ തുസ്സത്ത് അത് പറിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു, പെയ്തെറിയപ്പെട്ടിരിക്കുന്നു. മിൻ ഫൗക്കിൽ അർളി, ഭൂമുഖത്ത് നിന്ന് മാലഹാ മിൻ ഖറാ, അതിന് യാതൊരു സ്ഥിരതയില്ല. സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുസ്ലിംമാരോ മൗലവിമാരോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ, ഒന്നാലോചിച്ച് നോക്കി. അഖ്റജൂ ഏയാള് കൂടി പുറത്തെടുത്തത്, അഖ്റജുൽ ബുഖാരി, ബുഖാരി മാന്തി പുറത്തെടുത്തത്, അല്ലെങ്കിൽ അഖ്റജുൽ അർബഅത്തു ഇല്ല അഹമ്മദ്, അഹമ്മദ് അല്ലാത്ത മറ്റൊരാളാണ്. ഇതൊക്കെ പുറത്തെടുത്ത അല്ലാതെ കുഴിച്ചിട്ട് ഒറ്റ ഒന്നുണ്ടോ? നിങ്ങളെ സിയാസത്തെ മുഴുവൻ കൊണ്ടുവരും. ഇത് അറസഹു ബുഖാരി, ബുഖാരി നാട്ടിക്കൊള്ളു എന്ന് പറയണ്ടോ? ഒറ്റൊന്ന് നാട്ടിയല്ല, കുഴിച്ചിട്ടില്ല, ഒക്കെ മാന്തി മുരച്ചൊന്നും വിട്ടുപോയതാണ്. വേരില്ല, വെള്ളമില്ല, വെള്ളമില്ല, അതിന് ജീവനില്ല. എന്നാൽ അള്ളാഹുവിന്റെ വചനത്തിന് ആ കായ പൊടിച്ചു കുടിക്കേണ്ട ഒറ്റ നോട്ടം നോക്കിട്ട് വരും. പിറുപിറേ, ഇതാണ് കായകനി തൂത്തിയൂക്കലാക്കില്ല. ഏത് കാലത്തും അതിന്റെ കായകനികൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ മുഴിച്ചെടി ഉണ്ടല്ലോ, അങ്ങനെ പറിച്ചിട്ട ഉണങ്ങിക്കരഞ്ഞ് ബുഹാരി പാപ്പിയും മുസ്ലിം പാപ്പിയും കൂടി ഇങ്ങനെ പൊന്നിച്ചു വെച്ചേക്ക. ഒപ്പിടിച്ചിരിക്കുന്നു. ഏതടുത്തുന്നാൽ മാഞ്ഞിരുത്തിക്കണ കൂർക്ക, അതോ ചേമ്പോ അതോ കൂളത്തറിയോ എന്താണ് ആ കൂട്ടറ? ഈ അഹ്റജ അഹ്റജ അടുക്കുന്ന ഞാൻ പറയണ്ട, വാചക അധികാരി പോവും. എവിടുന്ന അത് പുറത്തെടുത്തിക്കണ? ഒരൊറ്റ സുന്നിക്ക് പറയാൻ പോയിക്കോടോ? ഞാൻ ചോദിക്കാണ്, ഇവിടെ അഭിമാനിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ, ആ മൗലവി സുല്ലമിയോ ഏത് മീ ആണെങ്കിൽ മീം ഇങ്ങോട്ട് എടുക്കത്തെ, എവിടുന്ന് മാന്തിയെന്നാണോ ഈ പറയാറ്? ഞാൻ പറഞ്ഞടാ അങ്ങട്ട്, എവിടുന്നാണ് നൈസാബൂർന്ന്, അവിടുന്ന് മാന്തിക്കൊടുത്താണ്, അല്ലെങ്കിൽ ഉസ്ബക്കിസ്ഥാനിന്ന് എവിടെയാണത്, അല്ലെങ്കിൽ പിന്നെ സജിസ്ഥാനിന്ന്, ഇറാഖിന്ന്, ഇറാനിന്ന്, ഇവിടൊക്കെ അത് മുളച്ചിക്കണതിന്റെ കായം പൂക്കും പൊട്ടിച്ചുളിച്ചിക്കണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പൂളക്കായൊക്കെ പൊട്ടിച്ചുളിച്ചിട്ട് അതിന്റെ സമീപം കണ്ടു പറഞ്ഞതിന്റെ ഉള്ളിലേ പൂക്കുള്ളൂ? ഇവിടെ പ്രവാചകൻ തിരുമേനിയുടെ ഭാഗത്തേക്ക് വയലും കൊണ്ട് ഇറങ്ങിയിരുന്ന മക്കത്ത് മദീനത്ത എന്നെങ്കിലും നബി പെയ്ക്കണോ? ഇവിടെ ഉസ്ബക്കിസ്ഥാനില്, അവിടെ അല്ല, ഈ സോവിയറ്റിലാണല്ലേ, സോവിയറ്റ് നാടിന് തെണ്ടിത്തെറിഞ്ഞിട്ട് പെറുക്കിയെടുക്കേണ്ട മുട്ടുണ്ടോ? ഞാൻ ചോദിക്കണങ്ങൾ ഓർത്തോക്കി. മറ്റേ സജിസ്ഥാനിലാണ്, ഒരാള് പിന്നെ നൈസാബൂറിലാണ്. എവിടെ നൈസാബൂർ എന്നൊന്ന് നോക്കൊണ്ട് മയപ്പെടുത്തിട്ട് അവിടുന്ന് തെണ്ടിത്തെറിഞ്ഞിട്ട് എങ്ങനെയാ അതിന്റെ കഥാണോ? ഇമാം ബുഖാരി 10 വയസ്സുകൊണ്ട് മുസാബ് 30 പഠിച്ച് ഹിഫ്ളായി, അതിനി ഒന്നുമില്ല, ഒക്കെ ഹിഫ്ള് കറക്കി കുടിച്ചു. ഒരു ബുലൂഖിന്റെ കാര്യം എന്താന്ന് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ വഴിയൊക്കെ ഉണ്ടല്ലോ കുട്ടികള്, നിങ്ങളും ഞാനും ഒക്കെ കുട്ടിയായി വന്നതല്ലേ. 10 വയസ്സിൽ ഞാൻ പഠിച്ചപ്പോ ഞാനും അയാളെ മാതിരി അറബി അല്ല, ഒന്നും പഠിച്ചില്ല. എന്റെ ഒരു 10 ഇരട്ടി ശക്തി, ബുദ്ധിശക്തി ഉണ്ട് എന്ന് വിചാരിക്കാം. എന്നാൽ അയാളെ സ്കൂളിലൊന്നും പോകാതെ വെറും മുസാബ് പഠിച്ചാണ്. 10 കൊല്ലത്തിൽ എന്താ പറ്റിയ? 10 വയസ്സ് കൊണ്ട് ഖുർആനിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചങ്ങായിട്ട് അറിയോ? അറിയില്ല. വെറുതെ നുണകാട്ടി കഴിക്കാം, ആരോ തിരിച്ചു വിട്ടക്ക. അതാ ഞാൻ പറഞ്ഞത്, വെറും 14 കൊല്ലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ സിഹാവിഷ്യത്തിന്റെ സർവമഹാമാരും ഉടലെടുത്തിട്ടുള്ളത്. ഒരു ഇടി കൂനിന്റെ കൂനിടി ഉണ്ടല്ലോ, കൂനിടി കുട്ടികളോ എങ്ങനെ ഒരു മൊല്ലങ്ങൾ 21-ാമത്തെ 22-ാമത്തെ മായ തുടർന്ന് തുടർച്ചയായി മഴ പെയ്ത് 10-21 ഒരു കൃത്യ ദിവസം ശാസ്ത്രജ്ഞന്മാർക്ക് അറിയാതിരിക്കാനില്ലായ ഇത്രാമത്തെ ദിവസം ഭൂമിയിൽ അന്നൊരു ഇടി മുരളും അതോടുകൂടി ഭൂമിയിലെ കൂൾ മുരക്കും. ഈ തിരുനബിയുടെ സുന്നത്ത് അദ്ദേഹത്തിന്റെ ശല്യ ദീനുൽ ഇസ്ലാമിന്റെ അത്യന്താപേക്ഷിതമായ ഒരു പ്രമാണത്തിന്റെ ചീറ്റ് പോയിട്ട് ഈ 250 കൊല്ലം മുസ്ലിം സമുദായം നോക്കാതെ തൊള്ളയും പൊളിച്ച് നടന്നു എന്നാ പറയും. ഏത് സമുദായത്തിനെയാണ് നിങ്ങൾ ഈ കരിവാരി തീർക്കുന്നതെന്നറിയോ? ജീവൻ ബലിയർപ്പിക്കുവാൻ വേണ്ടി അഹമഹമികയ മുന്നോട്ട് പോയപ്പോൾ ചിങ്കിട്ട് നിൽക്കണ മാറി നിൽക്കെ നിനക്ക് വയസ്സായിട്ടില്ല, നീ യുദ്ധത്തിന് പോകണ്ട എന്ന് വരെ പിന്തിരിപ്പിക്കേണ്ടി വന്നിരുന്ന നല്ല ധീരന്മാരായ ചുണക്കുട്ടികളുടെ ആ പ്രദേശത്താണ് ഈ വഴി ഇറങ്ങിക്കിടത്. അവരുടെ മക്കളിലോ കുട്ടികളിലോ പേരക്കിടാവിലോ ഒരൊറ്റ ഒരുത്തൻ ഈ വാർത്ത തെണ്ടിപ്പോയി പെറുക്കിക്കൂട്ടി തോളിലിട്ട് വന്ന് നിസ്കരിച്ച് ചിറുക്കാൻ നിന്നിട്ട് കഥല്ല. നിങ്ങൾ കേട്ടേക്കണോ? ഒരു മക്കി കിത്താബ് നിങ്ങൾ കേട്ടേക്കണോ എന്ന് ആലോചിച്ചത്, ശുന്യൾ ആലോചിച്ചത്, എല്ലാവരും ആലോചിച്ചോളി. ഏതാ ഒരു മുത്തുനബി എത്ര കൊല്ലം താമസിച്ചാലാണ് മദീനത്താണ് നബിക്ക് എല്ലാ ഊണും ഉടുവയും കൊടുത്ത് വീടും പുടവയും എല്ലാ സജ്ജീകരണങ്ങളും കൊടുത്ത് ഇങ്ങോട്ട് വരി ഞങ്ങൾ സഹായിക്കാം. നബിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഭാര്യാപുത്രങ്ങളെയും സഹോദരി എല്ലാവരെയും ഞങ്ങൾ സഹായിച്ചോളാം. മുസ്ലിങ്ങളെ ഞങ്ങളുടെ പൗതി അധികം ഭാര്യമാരുള്ളവരെ വിവാഹം മോചിപ്പിച്ച് ആ വന്ന സഹാബത്തിന് വിവാഹം കഴിക്കാൻ വിട്ടുകൊടുക്കുവാൻ മാത്രം മുഴുവനും കൊടുക്കുവാൻ തയ്യാറായ പപ്പാതി വെച്ച് ഓരിവെച്ച മദീനക്കാരുണ്ടായിരുന്നു. ഇവരിലൊക്കെ പാടെ പരിശോധിച്ചാൽ ഒരു അലിബിനിൽ മദീനി എന്ന് മദീനയുടെ പേരിട്ട ഒറ്റ മനുഷ്യനെ കാണാം. അയാളെ എഴുതിയിട്ടില്ല. അയാളെപ്പറ്റി അബൂഹുറൈറിനെ പറ്റി പറയുന്ന മാതിരി, റസൂലിനെ പറ്റി പറയുന്ന മാതിരി പറഞ്ഞുണ്ടാക്കിയതാ ഒരു മദീനി സഹീഹ് കണ്ടെക്കണങ്ങൾ ഒക്കെ ബുഖാരി. ബുഖാരി അവിടെ നേരത്തെ പറഞ്ഞോ അല്ലെങ്കിൽ ബൈയാക്കി തുർമുദീന തർമദീന തിർമുദീന തെർമദീന താക്ക് എത്രയൊക്കെ അക്ഷരന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല രാജ്യത്തിന്. ഇവിടെ നോക്കൂട്ടു, ഇതാണ് കഥ. എന്നിട്ട് ഇതിന് രണ്ടാം പ്രമാണം, പ്രമാണം രണ്ടെണ്ണം ഉണ്ടാകൂടോ ഒന്ന് ചോദിച്ചു നോക്കാം. എന്താ നിങ്ങൾക്ക് മനസ്സിലാണ്? എന്റെ വീട് ഞാനും എന്റെ അബ്ദം അങ്ങനെ റോഡാണ് ഒരു ഒരതിര് അങ്ങേ പുറത്ത് മേലെ പാറയും പിന്നെ പാറയും ഒഴിവും പിന്നെ ഉടവും ഇങ്ങേ ഭാഗത്ത് അലവിടെ വളപ്പ് അങ്ങേ ഭാഗത്ത് അഷ്മുന്റെ വളപ്പ് ഇതിന്റെ രണ്ട് പാർട്ടായി തിരിച്ചു. ഒരേ 312 ബി തത്രാട്ടുകാർ പഞ്ചായത്താണ്. നിങ്ങളൊന്ന് നോക്കി അതേ നമ്പറിൽ എനിക്കും അഞ്ചനും കൂടി ഒഴിച്ച എങ്ങനെയാണ് ഉണ്ടാകുക? നിങ്ങൾക്ക് മറ്റൊരു കഥ കേൾക്കണോ? എന്റെ നാട്ടിൽ നടന്ന ഒരു വിവരക്കേണ്ട കഥ ഞാൻ കൊള്ളാൻ രണ്ട് അസ്ഥ എടുക്കണമെന്നില്ല. എന്റെ നാട്ടിലൊരു സുഹൃത്ത് ഉണ്ടായി അറിയാം എടോ ഒരു സംഗതി ഉണ്ടെന്ന് സ്കൂൾ വിട്ടുതന്നെ എന്താ ഒന്നല്ലടാ പോക്കൽ പോക്കറിയാക്കൾക്ക് പറ്റവ ചെങ്ങിട്ടോ അതിന് വായിച്ചു നോക്കുകയാണ് എന്റെ എന്ത് സത്യം പറയാം എടാ എന്നോട് ഒരു ഒസിയത്ത് ചെയ്തക്കൂടുന്ന എന്താ ചോദിച്ചു. അയാളെ ബിജു പാത്തുമക്കുട്ടി ബിജുട്ടി കസുട്ടി എന്ന മൂന്ന് മക്കളുണ്ടായിരുന്നു. അയാൾക്ക് കടബാധ്യത ഉണ്ട്, അതിലെ ബാങ്ക് ഉണ്ടല്ലോ മറ്റേ ബാങ്ക് സർവീസ് ബാങ്ക്, ആ ബാങ്കിൽ നിന്ന് കടമെടുത്തത് സർക്കാർ കണ്ടുകെട്ടുന്ന കണ്ടപ്പോ ഈ പെൺകുട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോ എനിക്കൊരു മക അയാൾക്കൊരു മകൻ ഉണ്ടായി ഹിതലബിന്ന് കാപ്പൂന്നും വിളിച്ചു മാമോട്ടിന്നും ജനവല് വിളിക്കും രണ്ടുപേരാ. ഈ കുട്ടി വളർന്നു വന്നപ്പോഴാണ് വയറ്റിന് പേരടക്കവും ഛർദിയും. ഈ കുട്ടിയുടെ സംഗതി ആലോചിച്ചപ്പോൾ ഇയാൾക്ക് ഏതാണ്ട് മരണാസന്നനായപ്പോൾ ഇളക്കവും പോക്കും മുറുകിയപ്പോൾ അയാൾക്കൊരു വീണ്ടും വിചാരം വന്നു, ഞാനെങ്ങാനും ഈ രോഗത്തിൽ മരിച്ചാൽ എന്റെ പുത്രനെ യാതൊരു എന്ന് ഒരു വീണ്ടും വിചാരം. അയലോക്കാരൻ അംസക്കുട്ടിയെ വിളിച്ചു വരുത്തി എന്ത് ചെയ്തു എന്നല്ലേ ഒരു ഒസിയത്ത്. എടാ അംസക്കുട്ടി ഞാൻ എന്റെ ഈ മോരൊക്കെ പോകുന്ന പിടിച്ചു പോകുന്ന കണ്ടപ്പോ ഞാൻ അത് റിസർച്ച് ചെയ്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക്. അങ്ങനെ ഇരിക്കുമ്പോ ആൺകുട്ടിണ്ടായി. ഈ ആൺകുട്ടിയുടെ കാര്യം ഞാൻ ഈ ആധാരത്തില് സൂചിപ്പിച്ചു. അങ്ങനെ ശേഖരിക്കുന്നു, അതായത് പോസ്റ്റമ്മക്കുട്ടിക്കും ബിയുട്ടിക്കും കല്ലുട്ടിക്കുന്ന രാരവന്മാർക്ക് അതിന്റെ മുകളിൽ എഴുതി ചെറുതായിട്ട് ചരിച്ചിട്ട് എന്താ നിലവിക്കും. ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അംസക്കുട്ടി, അതുകൊണ്ട് എന്റെ മരണശേഷങ്ങളൊക്കെ ഒന്ന് കുട്ടിക്ക് വാങ്ങി കൊടുക്കാൻ നോക്കണേ. ഇതെന്താ പണി? ഈ ഏർപ്പാടാണ് സഹോദരന്മാരെ, നാട്ടുകാരെ, സ്നേഹിതന്മാരെ, സുന്നിമാരെ, പട്ടാളക്കാരെ, പോലീസുകാരെ, നമ്മുടെ രണ്ടാം പ്രമാണത്തിന്റെ അവസ്ഥ. അള്ളാഹു പരിശുദ്ധ ഖുർആൻ കാലാകാലം മുതൽക്ക് പ്രവാചകന്മാരുടെ പരമ്പരാഗതമായി മുസദ്ദിഖല്ലിമായതൈ ബൈനയതൈ തൗറാത്ത് വന്നപ്പോ പറഞ്ഞു, അതിന്റെ മുമ്പുള്ള വിധത്തിൽ ഇന്ത്യയിൽ വന്നപ്പോഴും പരിശുദ്ധ ഖുർആൻ വന്നപ്പോഴും മുസദ്ദിഖല്ലിമാ ബൈനയതൈ ഉസദ്ദല്ലിമാ ബൈനേരി, മുമ്പിലുള്ളത് അങ്ങനെ അംഗീകരിച്ചുകൊണ്ടാണ് പോന്നിരിക്കുന്നത്. ഇവിടെ ഈ ഞാൻ ഈ വാർത്ത എന്റെ സുഹൃത്ത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അല്ല നല്ല സുഹൃത്തെ നീ എന്റെ ഉത്തരം പറഞ്ഞാന്ന് ചോദിച്ചു. എന്താണ് ഞമ്മളൊക്കെ അല്ലാതെ ആ തെരഞ്ഞെടുക്ക ആരുമില്ല, അതുകൊണ്ട് എന്താ ചെയ്യാ? ഞാനാന്ന് പറഞ്ഞക്കൊള്ളു ഇവിടെ ചെങ്ങായി നീയെങ്ങാനും ഈ തിരുത്തിയ രണ്ടാം പ്രമാണേറ്റ് ചെന്നാൽ നിനക്ക് വെല്ലടിക്കുമ്പോ മാത്രം ഭക്ഷണം കഴിക്കേണ്ട ചുറ്റുപാടായിരിക്കും, മനസ്സിലാക്കണം. അതായത് അള്ളാഹു ആദ്യത്തെ പ്രമാണത്തിൽ മൂന്ന് പേർക്ക്, രണ്ടാം പ്രമാണത്തിൽ നാല് പേർക്ക്. ഇങ്ങനെയല്ല, ഈ നാലും ആറും എട്ടും പത്തും നൂറും ഒന്നാം പ്രമാണത്തിലൂടെ കള്ളക്കടത്തി തീർത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാം, എത്രയോ ഉപമകളുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇങ്ങനെയുള്ള പ്രമാണം അള്ളാഹു നിങ്ങൾ കൊണ്ടു തന്നാൽ പരലോകത്തെ ഞാനൊരു കിതാബും കൊണ്ട് അങ്ങോട്ട് അയച്ചിരിക്കുന്നു, അയച്ചിരുന്നല്ലോ. അയത് നിങ്ങൾക്ക് വന്ന് കിട്ടിയോ? എന്റെ സന്ദേശം വന്നോ? എന്റെ വിളംബരം വന്നോ? എന്റെ ഹിദായത്ത് വന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വന്നു, പക്ഷേ തിരുത്തുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമാവോ? ഈ തിരുത്തിയതാര? ആദ്യത്തെ ഒറിജിനലില്ല, കിതാബ്. അതിന്റെ ഒറിജിനൽ എവിടെയുണ്ട്? രജിസ്റ്റർ ഓഫീസിലുണ്ട്. അല്ലാതെ ഒറിജിനൽ കിതാബ്, ആദ്യത്തെ കിതാബുണ്ട്, തൗറാത്തുണ്ട്, ഇഞ്ചിയിലുണ്ട്, ഖുർആനുള്ള അലീം ഒക്കെ ഉണ്ട്. അതിന്റെ കോപ്പി ഇവിടെ രണ്ടാം ഭേദം നിങ്ങൾക്ക് നോക്കൂ. ഈ നൂറ്റിച്ചില്ലായിരം കൊല്ലം വരെ പ്രവാചകൻ മരണമടഞ്ഞ് മണ്ണടിഞ്ഞ ശേഷം എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അള്ളാഹു കൊടുത്തയച്ച ഒന്നാം പ്രമാണത്തിൽ ഇതിനൊരു നമ്പർ ഇട്ട് കിട്ടുമോ? എൽഡിസോ എഡിസോ കെഡിസോ എന്തെങ്കിലും ഒരു ഡിസിട്ട് കിട്ടുമോ? നിങ്ങൾ ആലോചിക്കണം. ഇത് രണ്ടാം പ്രമാണം എന്ന് മുളച്ചു നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അയാള് വേറെ ഉണ്ട്, ആയത്ത് വേണമെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് വിവരിക്കാം. ഇതാണ് നമ്മൾ തമ്മിലുള്ള വലിയ വിരോധാഭാസം. മുസ്ലിം സമുദായത്തില് വേറിയ കൂറും ഇത്തരത്തിലുള്ള ഓമൌട്ടിക്കും എന്ന് ഏത് ചേർത്ത പ്രമാണത്തെ മുസാഫിനേക്കാൾ പുണ്യം കരുതി അതുകൊണ്ട് മറ്റുള്ളതിനെ അമർച്ച ചെയ്ത് വെട്ടിത്തിരുത്തുന്ന സമ്പ്രദായത്തിലാണെന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഇതാണ് തബീനും ഭയാനും. ഇങ്ങനെയാണോ നബി വിവരിക്കുക? ഇത് വിവരിക്കാൻ ഒരു പ്രവാചകനെ അയക്കുമോ? എന്താ അള്ളാക്ക് ചൂടാ? നിങ്ങൾ ആലോചിച്ചു നോക്കി. അള്ള പറഞ്ഞിട്ട് നേരെ കുത്തനെ, അള്ള എത്ര ആൾക്കാ പറഞ്ഞേച്ച അത്ര ആൾക്ക് നിന്ന് നബി പറയണ്ടേ? നേരത്തെ മൗലവി പറഞ്ഞു, ബല്യകുമാ കുന്തിലേക്ക്, നിനക്ക് എന്തൊന്ന് അറിയിച്ചോ അത് അങ്ങോട്ട് എത്തിക്കുക, അതാണ് ദൂതന്റെ പണി. നേരത്തെ ഞാൻ ഓതിയ ആയത്തില് തുബയ്യിനൽ ഇന്നാസ്, മനുഷ്യർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ, മാനുസിലെ ഇലയും അവരിലേക്ക് അവതീർണമായത് എന്ത് എന്ന്. ഇത് സുയൂത്തി തന്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ അഹ്ലു സുന്നത്തുകാരൊക്കെ തൊട്ട് പൂജിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് അൽ ഇത്തഖാനു ഈ ഉലൂമുൽ ഖുർആൻ, ഖുർആനിന്റെ വിജ്ഞാനത്തിലെ ദൃഢീകരണം എന്ന് അതിൽ പറഞ്ഞിരിക്കുന്നു. രണ്ട് വെർബും അതിന്റെ മധ്യത്തിൽ മാ എന്ന അക്ഷരവും വന്നാൽ ആദ്യത്തെ വേലിന്റെ പ്രിയ, ആദ്യത്തെ വേലിന്റെ വാക്ക് ഏത് വേലാണെന്ന് നോക്കണം. ഒന്നാമത്തെ വേല് അറിയിപ്പ്, നോളജ് അല്ലെങ്കിൽ വിശദീകരണം മുതലായ. അതായത് ഇവിടെ രണ്ട് വേലുകളുണ്ടല്ലോ, ഈ തുബയ്യിനൽ ഇന്നാസി എന്നും മാനുസില എന്നും പറഞ്ഞ ഈ രണ്ട് വാക്കുകളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ പറഞ്ഞത്? രണ്ട് വാക്കിന്റെ ഉള്ളിൽ മാ എന്ന അക്ഷരം വന്ന് പഠിച്ചു. അങ്ങനെ വന്നാൽ ആദ്യത്തെ വാക്കിന് അറിവ് അല്ലെങ്കിൽ ചിന്തനം മുതലായ ആശയമാണെങ്കിൽ എന്ത് എന്നാണ് മാക്കർത്ഥം കൊടുക്കേണ്ടത്. മാനുസ്ത ഇറക്കപ്പെട്ടതിനെ വിശദീകരിക്കുകയല്ല, ഇറക്കപ്പെട്ടതെന്ത് അത് ഉരുത്തിരിഞ്ഞ് കാണിച്ചു കൊടുക്ക, അതിന്റെ മാഹിയത്ത് അതിന്റെ യാഥാർത്ഥ്യം ഏതാണത് എന്ന് പറഞ്ഞു കൊടുക്ക. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കണം, അറബി കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ള നേരത്തെ മൗലവി ഇവിടെ ചർച്ചക്കുണ്ടായാലോ, ടേമ്പൽ ചർച്ചക്ക്, അവനൊക്കെ നല്ലോണം എല്ലാം കണ്ട് തുറന്ന് ചിന്തിക്കാനും ചെടിയൊക്കെ കൊട്ടി കുറച്ച് എണ്ണ കെട്ടിട്ട് ചിന്തിക്കാണ്ട് ഇക്കാര്യം. മാ നുസില എന്നതിന് വിശദീകരണം എന്ന അർത്ഥമാണെങ്കിൽ ഈ തുബയ്യിന ഹു എന്ന് മാത്രം മതി. നിങ്ങൾ ആലോചിക്കണം, അത് വിവരിക്കാൻ അത് എന്ന് ഒരു സർവനാമം, ഒരു ലമീർ മാത്രം മതിയായത്. ഒമാ ഫറത്തിന്
ഫീ ഹാദൽ കിതാബ് മിൻ ശൈ, യാതൊരു വസ്തുവും ഇതിൽ അമിതമായി ചേർത്തിട്ടില്ല. ഇത് തൊള്ളത്തുറത്തിന് വഹീനല്ല. എന്ത് വഞ്ചന ഇലൈക ദിക്റ, ഈ സ്വൽത്തിന് നിനക്ക് ഞാൻ അയച്ചു. ലിതുബയ്യിനഹു ലിന്നാസ്, അത് മനുഷ്യർക്ക് വിവരിക്കുക എന്ന് മതിയായിരുന്നു. അതല്ല ഇവിടെ ഉദ്ദേശം. ആയതുകൊണ്ട് മാ നുസ്ദില ഇലൈ, മൂന്ന് നാല് അക്ഷരങ്ങളും, മാ എന്ന ഒരു അക്ഷരം, പിന്നെ നുസ്ദില ഒന്ന്, ഇലൈഹി, ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം കൂട്ടിച്ചേർത്ത് ഒരു സംഘടിത വചനത്തെ അവിടെ ചേർത്തിരിക്കുന്നു. ഏത് ഗ്രാമറാ നേരത്തെ പറഞ്ഞല്ലോ, ശേഖരനേക്കാൾ വേണമെങ്കിൽ എനിക്ക് വയ്ക്കുന്നെണ്ണ ആ മുസ്ലിയറിയെ കണ്ടതാ, വഞ്ചിക്കണ്ട. മാ നുസ്ദില എന്നടുത്ത് രാജ്യത്തെ വിവരിക്കാനാണെങ്കിൽ, വിശദീകരിക്കാനാണെങ്കിൽ ഹു എന്ന് മതി. അതുകൊണ്ടാണ് അതല്ല മാ എന്ന അതിന്റെ യാഥാർത്ഥ്യം ഉരുത്തിരിച്ച് കാണിക്കുവാനാണ് മാ നുസ്ദില ഇലൈഹിം എന്നിങ്ങനെ ഉരുത്തിരിച്ച് വഹതിരിച്ച് മൂന്ന് വാക്കുകൾ സംയോജിതമായ ഒരു സാധനം നടുക്കപ്പെടുന്നു നിർത്തുവാൻ എന്ന് നിങ്ങളുടെ തലവട്ടപ്പന്മാർ പോലും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെ നിങ്ങൾ ഇത് കളിപ്പിച്ചിട്ട് നബിനെ വിശദീകരണക്കാരനാക്കിയിട്ട് എന്താ, നബി അതുവരെ 40 കൊല്ലം വരെ ഒരു എഴുത്തുകാരനായി നടക്കട്ടേ ഉള്ളു. ഇങ്ങനെ പറയുന്ന കേട്ടാലേ, ഏതായാലും മുഹമ്മദ് അജി കഴിവാസല ഒരു മൂലഗ്രന്ഥല്ലാണ്ട് ചേർക്കേണ്ടടിപടിയും തലേന്ന് നടക്കണ്ട. ഇതിനങ്ങനെ വിശദീകരണം ഇരിക്കുക, ഇതപ്പോ ഒരു പറയുന്ന അർത്ഥം. അങ്ങനെ എഴുതിയിട്ട് എവിടെ ഇട്ടില്ല, ഏറ്റുവച്ചലോ
സഹോദരന്മാരെ. മറ്റൊരു സംഗതി പറഞ്ഞ് വഞ്ചിക്കുന്നത് എന്താണെന്നല്ലേ, ഈ ഇന്ന് കാണുന്ന അനാചാരങ്ങൾക്കൊക്കെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വല്ല തെളിവും കിട്ടുമോ എന്ന് ചോദിച്ച് സാധാരണക്കാരായ പാമര ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു അഭ്യാസം ഈ അഹ്ലു സുന്നത്തുകാരും ഉച്ചൂടും ലോകത്തങ്ങോളം ഇങ്ങോളം നടത്തിവരുന്ന ഒരു വിക്രിയയുണ്ട്. അതിന്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായി ഒരു പരിശുദ്ധ ഖുർആനിന്റെ ഒന്ന് രണ്ട് വചനം ഞാൻ ഇവിടെ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നമസ്കാരം എന്നത് ഇവിടെ പ്രവാചകൻ കാണിച്ചു കൊടുക്കാതെ പരിശുദ്ധ വചനത്തിൽ നിന്ന് അത് ചിന്തിക്കുവാനോ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാനോ സാധ്യമല്ലെന്ന് വരുത്തി തീർക്കുന്ന, ഖുർആനിനെ അടിച്ചമർത്തുന്ന, ഖുർആനിനെ താഴ്ത്തിക്കെട്ടി സുന്നത്തിനെ മേൽപോട്ട് കെട്ടി അതിനെ മുന്നോട്ട് അതിന്റെ മേൽപോട്ട് സ്ഥാനവും പദവിയും കൊടുക്കുന്ന ഒരു ദുഷിച്ചു നാറിയ സമ്പ്രദായം സമൂഹത്തിൽ ഉച്ചൂടും നടമാടിയിരിക്കുന്നു. ആ ആയത്ത് എന്താണെന്ന് ഇവർക്കൊക്കെ അറിയാം, പണ്ഡിതന്മാർക്ക് അറിയാമെങ്കിലും അവരുടെ ഇങ്ങനത്തിനൊത്ത് പരിശുദ്ധ ഖുർആൻ വളച്ചാൽ വളയാഞ്ഞിട്ട് 8 തരത്തിലും 10 തരത്തിലും അതിലധികവും ഒരൊറ്റ വചനത്തിന് അർത്ഥ കൽപ്പന നൽകിയിരിക്കുന്നു. അത് വളരെ അത്ഭുതാവഹമാണ്. ഏതാണ്ട് ഈ നമസ്കാരത്തിന് നൃത്തമുണ്ടോ, റുക്കുണ്ടോ, സുജൂദുണ്ടോ, അതുപോലെ തന്നെ ഖിയാമെ അതിലെ ഇഅ്തിദാലുണ്ടോ, അതിലെ തസ്ബീഹുണ്ടോ, തക്ബീറുണ്ടോ എന്നിങ്ങനെ ബാലിശമായ പറ്റ് താഴ്ന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുക. എന്നാൽ സാധാരണക്കാരൻ അമ്പരന്ന് പോവും. ചെറിയ കുറച്ചു മാത്രം പഠിപ്പുള്ള മൗലവിമാർക്ക് അത് അറിയാഞ്ഞിട്ടും ചോദിക്കാറുണ്ട്. അക്കൂട്ടത്തിലാണ് ഇവിടെ വെച്ച് നടത്തിയ പ്രഹസനക്കാരെ ഞാൻ മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ സുഹൃത്തായ മൗലവി നിങ്ങൾക്ക് വന്നാൽ, എന്റെ വീട്ടിൽ വന്നാൽ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി എനിക്ക് വലിയ ഇൽമൊന്നുമില്ല, ഇന്ന ആളെക്കാൾ എന്ന് പറയാൻ എനിക്കറിയില്ല, ചേകനൂരിനോ അല്ലെങ്കിൽ ഇന്ന മൗലവിക്കോ ഉള്ളതിൽ കൂടുതൽ എനിക്കറിവുണ്ട് എന്ന് ഞാൻ വാദിക്കുന്നില്ല. ഏതൊരു പണ്ഡിതന്റെയും മീതെ മറ്റൊരറിവാറ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ പ്രമാണത്തിൽ എനിക്ക് അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നു. നിന്റെ നൈസാപ്പൂറിലെ ആ പ്രമാണത്തിലെ നിന്റെ വായിൽ നിന്ന് വന്ന വാക്കുച്ചരിക്കുവാൻ അനുവാദമുള്ളൂ. ആ പണ്ഡിതൻ എന്താണ് അറിഞ്ഞിരുന്നതെന്ന് നിനക്കറിയില്ല എന്ന് എനിക്ക് സന്ദർഭവശാൽ മനസ്സിലായതുകൊണ്ട് മേലിൽ അത്തരം തപ്പടാച്ചികളെ കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുവാൻ നിനക്കിടരുത്. നിനക്ക് തക്ബീർ വേണോ, തഹ്ലീൽ വേണോ, തസ്ബീഹ് വേണോ, റുക്കൂഉ വേണോ, സുജൂദ് വേണോ, ഇഅ്തിദാൽ വേണോ, എന്തെന്ത് വേണം, അള്ളാഹു വെച്ചത് ഞാൻ കാണിച്ചു തരാം. നിന്റെ നൈസാബൂറുകാരോ അല്ലെങ്കിൽ ബക്കാരിയോ സോവിയറ്റ് നാടോ ഉണ്ടാക്കിയ നിന്റെ മൗലൂദിനോ നിന്റെ ഹദ്ദാദിനോ
നിന്റെ റാത്തിബിനോ നിന്റെ നേർച്ചക്കോ അല്ലെങ്കിൽ ഹജ്ജിലോ ഉംറയിലോ ഏതേത് കർമ്മത്തിലും കൂട്ടിച്ചേർത്തിട്ടുള്ള ഈ വിധേയത്തെ നിരോധികളായി ചമഞ്ഞു നടക്കുന്ന കള്ളവിധേയത്തുകളെ പറ്റി എനിക്ക് രണ്ടു വാക്ക് കൂടുതൽ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവന്മാർ വിധേയത്ത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, വിധേയത്ത് ഉച്ചാടനം ചെയ്യാൻ വേണ്ടി നിലകൊള്ളുന്ന ഏകദൈവ സിദ്ധാന്തികളെന്ന് അവകാശപ്പെടുന്നു. ഞാനന്ന് ചോദിക്കട്ടെ സുഹൃത്തെ, ഈ വിഭാഗത്തിൽ എന്തൊക്കെയാണ് വിടുക? ജമാഅത്തിനെ പറ്റി ആക്ഷേപിക്കുന്നുണ്ട്, ജീവിതം മുഴുവനും ആ ഇബാദത്താക്ക എങ്ങനെയാണ്? ഒരു പര്യാസം തുറക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിലൊക്കെ ഈ പങ്കാളിത്തം കൂട്ടിക്കണേ? ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്താണ്. നിസ്കാരത്തിൽ നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ലേ? നിങ്ങൾ ശിർക്ക് അള്ളാഹുവിനല്ലാതെ ഏത് വാപ്പാക്കാ കൂട്ടിക്കണ്? അള്ളാഹു രണ്ടരക്കാത്തിലധികം കൽപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ കാണിച്ചു തരാം. അള്ളാഹു കൽപ്പിച്ച അനേകം കാര്യങ്ങളിൽ നിങ്ങൾ പതിന്മടങ്ങും നൂറ് ശതം മടങ്ങും നൂറ് മടങ്ങും ആയിരം മടങ്ങും.
ചൊല്ലി വന്നൊരാ നിമിഷത്തെയും വിജ്ഞാനമാകും വെളിച്ചവുമായി വന്ന റൂഹുൽ അമീനിന്റെ ചൈതന്യവും കണ്ടുവോ നീയൻ റസൂലിന്റെ ചാരത്ത് കണ്ടുവോ നീയൻ റസൂലിന്റെ ചാരത്ത് കഴുകം കഴുകി വന്ന കാറ്റേ റമളാൻ നിലാവിലെ കാറ്റേ റമളാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ.